بسم الله الرحمن الرحيم أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا.
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى آله وصحابته وبعد. نما كاينه كلاس لي سورة الكهف قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أن تريد പരലോകത്ത് പരാജിതർ നഷ്ടക്കാർ നരകവാസികളായവർ അവരെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത്. സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം സ്വർഗവാസികളെ നരകവാസികളെക്കുറിച്ചും നരകശിക്ഷയെക്കുറിച്ചും അതിന് കാരണീഭവിച്ച കർമ്മങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? സ്വർഗത്തെക്കുറിച്ച് പറയും, സ്വർഗവാസികളെക്കുറിച്ച് പറയും, സ്വർഗത്തിനർഹമായ കർമ്മങ്ങളെക്കുറിച്ച് പറയും. അതാണിവിടെ ഇനി അടുത്ത വചനത്തിലുള്ളത്, വചനങ്ങളിലുള്ളത്. പിന്നെ അള്ളാഹുവിൻ്റെ അറിവ്, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പിന്നെ ഏകത്വം തുടങ്ങിയ വിഷയത്തിൽ സൂറത്തുൽ കഹ്ഫ് അവസാനിക്കുകയാണ്. പക്ഷേ അത് എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല خالدين فيها لا يبغون عنها حولا ان الذين امنوا ان ما തീർച്ചയായും الذين امنوا വിശ്വസിച്ചവർ وعملوا الصالحات وعملوا പ്രവർത്തിക്കുകയും ചെയ്തവർ വാഅത്തിന്റെ وعملوا പ്രവർത്തിക്കുകയും ചെയ്തവർ എന്ത് പ്രവർത്തിച്ചവർ الصالحات الصالحات സൽക്കർമ്മങ്ങൾ എന്ന് പറയണമെങ്കിൽ ഇവിടെ അൽ അഅമാലു സ്വാലിഹാത്ത് അല്ലെ, സ്വാലിഹാത്ത് എന്നുള്ളത് സിഫത്താണ്, നല്ലത് എന്നാണ് അതിന്റെ അർത്ഥം, നല്ലവ. അപ്പൊ അമിലു അൽ അഅമാൽ അസ്വാലിഹാത്ത് സൽ പ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തവർ. ഇവിടെ സിഫത്ത് പറഞ്ഞു, മൗസുഫ് കളയപ്പെട്ടു, വിശേഷണം പറഞ്ഞു, വിശേഷിപ്പിക്കപ്പെട്ടത് പറഞ്ഞിട്ടില്ല. അത് പറയേണ്ട കാര്യമല്ല, കാരണം ഈ ക്രിയ അറിയിക്കുന്നുണ്ടത് വഅമിലു അസ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ വഅമിലു അൽ അഅമാൽ അസ്വാലിഹാത്ത് സൽ പ്രവൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ. കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസ് നുസുല കാനത് കാന ആകുന്നു കാനത് ലഹും അവർക്ക് ആകുന്നു എന്ത് ജന്നാത്തുൽ ഫിർദൗസ് കാന എന്നുള്ളത് സ്ത്രീ ഇവിടെ മുഅന്നസാക്കി കാനത്ത്, കാരണം അതിന്റെ ഇസ്മ ജന്നാത്താണ്. ജന്നാത്ത്, ജന്നാത്തുൽ ഫിർദൗസ്, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറഞ്ഞാൽ ഫിർദൗസ് ആകുന്ന ജന്നാത്ത് എന്നുള്ളതാണ് ഫിർദൗസ്. അതിന്റെ ബഹുവചനം ഫറാദീസ് എന്നാണ്. ഫറാദീസ് ഫിർദൗസ്. സലാം. ഭാഷയിൽ ഫിർദൗസിന് പല അർത്ഥങ്ങളും ഉണ്ട് പറയപ്പെടുന്നത്. ഫിർദൗസ് അത് അറബിയൻ പദമാണോ അതല്ല, അനറബി പദം അത് അറബി വൽക്കരിക്കപ്പെട്ടതാണോ, ഇങ്ങനെ പല ചർച്ചകൾ അതിനെ കുറിച്ചുണ്ട്. ചിലർ പറഞ്ഞ് റോമൻ വേർഡാണ് ഫിർദൗസ്, ചിലർ പറഞ്ഞ് സുരിയാനി വേർഡാണ്, ചിലർ പറഞ്ഞ് ഫാരിസി പേർഷ്യൻ വേർഡാണ്. ഫിർദൗസ് എന്നുള്ളത് അറബി വൽക്കരിക്കപ്പെട്ട വേർഡാണ്, അത് റോമൻ പദമാണ് എന്ന് ചിലര് ചിലര് പറഞ്ഞ അത് സുരിയാനി വേർഡാണ്, ചിലര് പറഞ്ഞതല്ല ഫാരിസി പേർഷ്യൻ വേർഡാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞില്ല അത് ഒറിജിനൽ അറബിയാണ്, അതിന്റെ ബഹുവചനം ഫറാദീസ്. എന്താ ഫിർദൗസ് അർത്ഥമാക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ? ഫിർദൗസ് അർത്ഥമാക്കുന്നത്, ഫിർദൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ പറഞ്ഞു അത് പിന്നെ ഈ വൃക്ഷങ്ങൾ വലയം ചെയ്യപ്പെട്ട തോട്ടത്തിനാണ് ഫിർദൗസ് എന്ന് പറയാം. ചിലർ പറഞ്ഞില്ല മുന്തിരി തോട്ടങ്ങൾക്കാണ് ഫിർദൗസ് എന്ന് പറയാം, മുന്തിരി തോട്ടങ്ങൾക്ക് ഫിർദൗസ് എന്ന് പറയും. അസ്സലാമു അലൈക്കും. ചിലർ പറഞ്ഞ് ബുസ്താനുകളിൽ തോട്ടങ്ങളിൽ എന്തെല്ലാം പിന്നെ വിഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഭവങ്ങളെല്ലാം സമ്മേളിച്ച തോട്ടത്തിനാണ് ഫിർദൗസ് എന്ന് പറയാം. ഇപ്പൊ ചില തോട്ടങ്ങൾ പൂന്തോട്ടങ്ങളായിരിക്കും, ചിലത് തോട്ടങ്ങൾ കായ്കനികളുടേതായിരിക്കും, ചിലത് പഴങ്ങളുടെ ഫലങ്ങളുടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ചിലത് വെറും ലതകളായിരിക്കും, ഇലകൾ, ഇങ്ങനെ തോട്ടങ്ങൾ ഭിന്നാണ്. എല്ലാം ഒത്തുകൂടിയ പൂക്കളും കായ്കളും അതേപോലെ തന്നെ ലതകളും വൃക്ഷങ്ങളും ഇതൊക്കെ ഒത്തുകൂടിയ തോട്ടം, അതിനാണ് ഫിർദൗസ് എന്ന് പറയുക എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ചിലർ പറഞ്ഞില്ല കെറമിന് ഖാസാണ്, കെറം എന്ന് പറഞ്ഞെങ്കിൽ കെറം മുന്തിരി, മുന്തിരി ഖാസായിട്ടുള്ള തോട്ടത്തിനാണ് ഫിർദൗസ് എന്ന് പറയുക എന്ന് പറഞ്ഞവരുണ്ട്. ഭാഷാപരമായിട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ്, അതങ്ങനെ നീണ്ടുപോണം. ഇവിടെ ജന്നാത്തുൽ ഫിർദൗസ്, ഫിർദൗസിന്റെ ജന്നത്തോട്ടങ്ങൾ എന്നാണ്, ഫിർദൗസിന്റെ തോട്ടങ്ങൾ. ഫിർദൗസ് അവിടെ പിന്നെ ഇദാഫത്ത് ബയാനിയ എന്നാ പറയാം, ഇദാഫത്ത് ബയാനിയ എന്ന് പറഞ്ഞാൽ കാനത്ത് ലഹും അവർക്കുണ്ട് ജന്നാത്ത് തോട്ടങ്ങൾ, തോട്ടങ്ങൾ. ആ തോട്ടങ്ങൾ ഏത് തോട്ടങ്ങളാണ്? ഫിർദൗസ്, ഫിർദൗസ് ആകുന്ന തോട്ടങ്ങൾ, ഫിർദൗസ് ആകുന്ന തോട്ടങ്ങൾ. എന്താ ഈ ഫിർദൗസ് ആകുന്ന തോട്ടങ്ങൾ, അതിന്റെ പ്രത്യേകത? ഫിർദൗസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫിർദൗസ് എന്ന് പറഞ്ഞാൽ അത് അലൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും അത്യുന്നതമാണ്. അത് ഹദീസിൽ സഹിയായി വന്നിട്ട്, ഫിർദൗസ് എന്ന് പറഞ്ഞാൽ അത് അലൽ ജന്ന വഔസതുഹ വഫൗകഹ അർശുർ റഹ്മാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അലൽ ജന്ന, ഫിർദൗസ് എന്ന് പറഞ്ഞാൽ അലൽ ജന്ന, അത് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ്, ഉന്നതമായ സ്ഥാനമാണ്. വഔസതുഹ ഔസതുഹ, അതിൽ മധ്യഭാഗമാണ്, സ്വർഗത്തിന്റെ മധ്യഭാഗമാണ്, മധ്യത്തിൽ ഉയർന്ന ഭാഗമാണ്. എന്നിട്ട് പറയണം ഹദീസിൽ കാണാം വഫൗകഹ അർഷുൽ റഹ്മാൻ, വഫൗകഹ ഈ ഫിർദൗസിന്റെ മീതിയാണ് എന്ത്? അർഷുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അർഷ്. വമിൻഹ തഫ്ജുറു അൻഹാറുൽ ജന്ന, അതിൽ നിന്നാണ് സ്വർഗീയ പുഴകളുടെ നദികൾ നിർഗളിച്ചൊഴുകുന്നത്, അല്ലെങ്കിൽ പൊട്ടിയൊഴുകുന്നത്, അതിൽ നിന്നാണ് സ്വർഗീയ നദികൾ ഒഴുകുന്നത് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും, സഹീഹായി ഉദ്ധരിക്കുന്ന ഹദീസിൽ. അപ്പൊ ഇവിടെ ഫിർദൗസ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അലൽ ജന്ന, സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയാണ്. ഔസതുഹ, സ്വർഗത്തിലെ മധ്യഭാഗമാണ് ഫിർദൗസ്. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെ അവിടെ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന ഫിർദൗസൽ ജന്ന. ഖലാസ്. ഇത് ഹദീസിൽ സഹീഹായി വന്നിട്ടുണ്ട് ഫിർദൗസിനെ കുറിച്ച്. പിന്നെ നിസ്ലാം സലമ തങ്ങൾ പറഞ്ഞു. പിന്നെ وإذا سألتم الله فاسألوه الفردوس وإذا سألتم الله നിങ്ങൾ അല്ലാഹുവിനോട് തേടുകയായാൽ ഫസ്അലൂഹുൽ ഫിർദൗസ് നിങ്ങൾ ഫിർദൗസിന് വേണ്ടിയിട്ട് തേടുക എന്ന് പറഞ്ഞു. ഫിർദൗസിന് വേണ്ടിയിട്ട് തേടുക എന്നിട്ടാണ് പറയുന്നത് ഫൈനഹ ആലൽ ജന്ന വഔസതുഹ വഫൗകഹ അർശുർ റഹ്മാൻ. അപ്പോൾ കാരണം അത് സ്വർഗത്തിന്റെ ഉന്നത ഭാഗമാണ്, വഔസതുഹ അതിലെ മധ്യഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം സ്വർഗത്തിന്റെ അത്യുന്നതാണ്, സ്വർഗത്തിന്റെ അത്യുന്നതാണ്. അതുകൊണ്ടാണ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി, പിന്നെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഇറങ്ങി വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ മരണശേഷം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വാപ്പയെ കണ്ട് ഇറങ്ങി വരുമ്പോൾ പിന്നെ മരണ വാർത്ത അറിയിക്കുന്ന അവരെ എങ്ങനെയാണ്, യാ അബത അജാബ റബ്ബൻ ദഅ യാ അബത ഇലാ ജന്നത്തുൽ ഫിർദൗസി മഅവ യാ അബത ഇലാ ജിബ്രീല നൻഅ, അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണ് ഫാത്തിമ റളിയല്ലാഹു തആല റസൂലുള്ളാഹിന്റെ മരണ വാർത്ത അറിയിക്കുന്നത്. എന്താ യാ അബത ഉപ്പ അജാബ റബ്ബൻ ദഅഹു, തന്നെ ക്ഷണിച്ച റബ്ബിന് ഉപ്പ ഉത്തരം നൽകിയിരിക്കുന്നു. പിന്നെ ഇലാ ജന്നത്തിൽ ഫിർദൗസ് മഅവ, ജന്നത്തിൽ ഫിർദൗസിലേക്കാകുന്നു ഉപ്പാന്റെ മഅവ, മടക്കും മടക്കും. വ ഇലാ ജിബ്രീല നൻഅ, ജിബ്രീലിന് ഞങ്ങൾ ഉപ്പാന്റെ മരണ വാർത്ത അറിയിക്കുന്നു എന്ന് ഫാത്തിമ റളിയല്ലാഹു തആല പറയുന്നുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുമല്ലോ എന്ന് റസൂലുള്ളാഹി വഹീ നൽകാൻ, അത് ജിബ്രീലിനെ പ്രത്യേകം പറയുന്നത്. പിന്നെ അതൊരു പ്രയോഗമാണ്, റസൂലുള്ളാഹിന്റെ മരണ വാർത്ത അറിയിക്കാനുള്ള അവരുടെ ഒരു പ്രയോഗമാണ്. ഇലാ ജിബ്രീൽ അനാ, അപ്പൊ ഇവിടെ റസൂലുള്ളാഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ മഹ്വ ഏതാണ്? റസൂലുള്ളാഹിന്റെ മഹ്വ ജന്നത്തുൽ ഫിർദൗസ് ആണ്. ومنها تفجر انهار الجنه എന്നാണ്, അതിൽ നിന്ന് എന്നാണ്. പിന്നെ അർശിൽ നിന്ന് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അർശിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൽ നിന്ന് സ്വർഗത്തിലെ അരുവികൾ നിർഗളിക്കുന്നു എന്നുള്ളത്, അത് ഫിർദൗസിൽ നിന്ന് എന്നുള്ളതല്ല. ഹാരിസ ഇബ്നു സുറാഖ അൽ അൻസാരി റളിയല്ലാഹു തആല, ഹാരിസ ബദറിൽ ഷഹീദായ ഒരു പിന്നെ ചെറുപ്രായക്കാരനാണ് ഹാരിസ റളിയല്ലാഹു തആല. ഹാരിസ ഇബ്നു സുറാഖ അൽ അൻസാരി റളിയല്ലാഹു തആല, ഇദ്ദേഹം പിന്നെ ഒരു കൗമാരപ്രായക്കാരനായിരുന്നു ഹാരിസ റളിയല്ലാഹു തആല. അലക്ഷ്യമായി വന്ന ഒരു അമ്പേറ്റിട്ട് ഈ ഹാരിസ ബദറിൽ ഷഹീദായി, ബദറിൽ കൊല്ലപ്പെട്ടു ഹാരിസ റളിയല്ലാഹു തആല. അങ്ങനെ ഈ ഹാരിസയുടെ ഉമ്മ ഉമ്മു ഹാരിസ വന്ന്, ഉമ്മു ഹാരിസ അൽ അൻസാരിയ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലെ ഹാരിസയെ കുറിച്ച് നിങ്ങൾ എന്നോട് പറയണം. കാരണം പിന്നെ അവരുടെ കുട്ടി മകനാണല്ലോ പോയത്, മരണപ്പെട്ടത്. അവർ ബദറിനെ തുടർന്ന് ബദറിന് ശേഷം ഹാരിസ റളിയല്ലാഹുവിന്റെ ഉമ്മ വന്നിട്ട് പറയാണ്, ഹാരിസ എവിടെയാണ്? സ്വർഗത്തിലാണ് എങ്കിൽ ഖലസ് ഞാൻ ക്ഷമിക്കും, സ്വർഗത്തിലാണ് എങ്കിൽ ഞാൻ ക്ഷമിക്കും, അതല്ല എങ്കിൽ എന്റെ അക്ഷമ ഇപ്പവിടെ തെളിയും കാണും എന്നാണ് അവർ പറയുന്നത്. അതായത് പിന്നെ മകൻ മരിച്ചു, ഇനി മകൻ സ്വർഗത്തിലാണ് എങ്കിൽ ഞാൻ ക്ഷമിക്കും, അതേസമയം സ്വർഗത്തിലല്ല എങ്കിൽ എന്റെ ആ പ്രയാസം എന്റെ ആ പിന്നെ വേദന അതിപ്പവിടെ തെളിയും എന്ന രീതിയിൽ അവർ സംസാരിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ഉമ്മ ഹാരിസ, ജന്നത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ജന്നത്തല്ല, പിന്നെ അത് ജിനാൻ, സ്വർഗങ്ങളുടെ സ്വർഗീയ തോട്ടങ്ങളാണ്, കുറെ തോട്ടങ്ങളാണ്. വഇന്നഹു ഫിൽ ഫിർദൗസിൽ ആല മിനൽ ജന്ന, വഇന്നഹു വഇന്നഹു എന്ന് പറഞ്ഞാൽ ഹാരിസ സ്വർഗീയ തോട്ടത്തിലല്ല, പിന്നെയോ ഫിൽ ഫിർദൗസിൽ ആല മിനൽ ജന്ന, സ്വർഗത്തിന്റെ അൽ ഫിർദൗസിൽ ആലയിലാണ് എന്ന് പറഞ്ഞു. ഫിർദൗസിൽ ആല എന്ന് പറഞ്ഞാൽ അതാണ് സ്വർഗത്തിന്റെ അത്യുന്നതമായ പദവിയിൽ, പിന്നെ അത് സ്വർഗത്തിന്റെ മധ്യഭാഗം, അതിന്റെ ഏറ്റവും ഉന്നതിയിലാണ് ഹാരിസയുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഉമ്മു ഹാരിസ ക്ഷമിച്ചു എന്നാണ്, അദ്ദേഹം അവർ ക്ഷമ കൈക്കൊണ്ടു എന്നുള്ളതാണ്. അതാണ് ജന്നാത്തുൽ ഫിർദൗസ്. അപ്പൊ ഹദീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഹദീസിൽ ഫിർദൗസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭാഷാ പണ്ഡിതന്മാർ കുറെ ഈ ഫിർദൗസിനെങ്കിൽ ദുനിയാവിൽ തന്നെ കുറെ സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ബനു യർബൂ ഗോത്രത്തിന് ഫിർദൗസ് എന്ന് പറഞ്ഞിട്ടൊരു തോട്ടമുണ്ട്, ബനു തമീമിന് ഫിർദൗസ് എന്ന് പറഞ്ഞിട്ടൊരു കുളമുണ്ട്, മനസ്സിലല്ലേ. പിന്നെ കസ്വീനിൽ കാസ്പിയ, കസ്വീനിൽ ഒരു നാടുണ്ട് ഫിർദൌസ് എന്ന് പറഞ്ഞു. ഇങ്ങനെ അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഫിർദൌസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറബിയാണോ അനറബി പദമാണോ തുടങ്ങി പിന്നെ കുറെ ചർച്ചകളും കാര്യങ്ങളും കാണാൻ സാധിക്കും. അത് ഭാഷാപരമായിട്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ കാര്യം വിശദീകരിച്ചു കഴിഞ്ഞാൽ ഖലാസ്, ഇതാ സബത്തൽ അസറു ബതൻ നബർ, അസർ ഹദീസ് സ്ഥിരപ്പെട്ടാൽ പിന്നെ വീക്ഷണങ്ങൾക്ക് പ്രസക്തിയില്ല. ഖലാസ്. അപ്പൊ ഫിർദൌസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ആലൽ ജന്ന ഔസത്തുഹ, സ്വർഗത്തിലെ അത്യുന്നതമായ ഒരു സ്റ്റേജ് പദവി, അതിന്റെ മധ്യഭാഗവുമാണ്. ഇന്നല്ലദീന ആമനു വഅമിലു അസ്വാലിഹാത്ത് കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൌസ് നുസുല. നുസുൽ, നുസുൽ നമുക്ക് വന്നാണല്ല, ഇതിനു മുമ്പ് വന്നില്ല നിനക്ക്. നുസുൽ തന്നെ എന്താ? അതിഥികളക്കുള്ള ആദ്യ സൽക്കാരം, അതിന് നുസുൽ എന്ന് പറയും. വിരുന്ന് സൽക്കാരം ഉണ്ടല്ലോ, അതിഥികൾക്കുള്ള ആദ്യ സൽക്കാരം, അതിന് നുസുൽ എന്ന് പറയും. അതേപോലെ നുസുൽ എന്ന് പറഞ്ഞാല് എന്താ? മൻസിൽ, മൻസിൽ എന്ന് പറഞ്ഞാൽ ഇറങ്ങി താമസിക്കാനുള്ള സ്ഥലം, ഇറങ്ങി താമസിക്കാനുള്ള സ്ഥലം. മൻസിൽ ഇസ്മു മക്കാനായിട്ടും അതിന് മാന പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൌസി നുസുല ഖാലിദീന ഫീഹ ലാ യബ്ഗൂന അൻഹ ഹിവല. ഖാലിദീന ഫീഹ ഇസ്മനാതു എന്താ? ഖാലിദീൻ, അവർ നിത്യവാസികളായ അവസ്ഥയിലാണ്. ഖാലിദൂന ഖാലിദീൻ, ഖാലിദ് എന്ന് പറഞ്ഞാൽ നിത്യവാസി, അതിന്റെ ബഹുവചനാണ് ഖാലിദൂൻ ഖാലിദീൻ, നിത്യവാസികൾ. അത് ഹാലാണ്, ഹാലാണ്. അപ്പൊ ഈ അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് അവർ ഏതവസ്ഥയിലാണ്? ഖാലിദീന, നിത്യവാസികളായ അവസ്ഥയിലാണ്. ഇവിടെ ഫീഹ, അതിൽ നിന്ന ഫി ജന്നാത്തിൽ ഫിർദൌസ്, ഫി ജന്നാത്തിൽ ഫിർദൌസ്, ജന്നാത്തിൽ ഫിർദൌസിൽ അവർ ഖാലിദീങ്ങളായ, ഖാലിദായ നിത്യവാസികളായ അവസ്ഥയിലാണ്, ഖുൽദിലാണ്. ലാ യബ്ഗൂൻ അൻഹ ഹിവല, ലാ യബ്ഗൂൻ അവർ ആഗ്രഹിക്കുകയില്ല, ലാ യബ്ഗൂൻ അവർ ആഗ്രഹിക്കുകയില്ല. അൻഹ, അൻഹ അതിനെ തൊട്ട്, അതിൽ നിന്ന്. അൻഹ അൻ ജന്നാത്തിൽ ഫിർദൌസ്, ജന്നാത്തിൽ ഫിർദൌസിനെ തൊട്ട് അവർ ആഗ്രഹിക്കൂല. ഹിവലൻ, ഹിവൽ മാന, ഹിവൽ എന്ന് പറഞ്ഞാൽ തഹവുൽ, തഹവുൽ തഹവുൽ എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം, ചേഞ്ച്, മാറ്റം, മാറിപ്പാർക്കൽ, മാറി താമസം, തഹവുൽ. ഹിവൽ എന്ന് പറഞ്ഞാൽ തഹവുൽ, മാറ്റം. ലാ യബ്ഗൂന അൻഹ ഹിവല, ആ സ്വർഗീയ ജന്നാത്തിൽ ഫിർദൌസിനെ തൊട്ട് ഒരു മാറ്റം അവർ ആഗ്രഹിക്കുകയില്ല. അതെന്തുകൊണ്ടാണ് മാറ്റം ആഗ്രഹിക്കാത്ത? ഇവിടെ നമ്മളെ, ഇവിടെ നമ്മളെ കുറച്ചേലൊരു ഫ്ളാറ്റ് താമസിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ചൊറിച്ചിലേക്കാരം അല്ലേ, എങ്ങനെയാലും മാറാൻ തോന്നും. റൂമൊന്നും കിട്ടാത്തോണ്ട് ഇങ്ങനെ തട്ടിമുട്ടി മുക്കിയൊപ്പിച്ചു പോകും. അതില്ലെങ്കിൽ മാറ്റി വേറെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ മാറൂലേ. എപ്പോഴും മനുഷ്യനെ മാറ്റത്തിന് ആഗ്രഹിക്കും. അതേസമയം സ്വർഗത്തിൽ ജന്നാത്തിൽ നിത്യവാസത്തിന്റെ സ്വർഗീയ തോപ്പുകളാണല്ലോ. നിത്യവാസമാണെങ്കിലും അതിൽ നിന്നൊരു ചേഞ്ച് മനുഷ്യൻ ആഗ്രഹിക്കില്ല, കാരണം അത് അത്രമാത്രം ഗംഭീരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സ്വർഗത്തിന്റെ വർണ്ണനയെ കുറിച്ച്, പിന്നെ ലബിനത്തും മിൻ ദഹബ്, ലബിനത്തും മിൻ ഫിദ്ദ, എന്താ ലബിന, ഒരു ഇഷ്ടിക സ്വർണത്തിന്റേതാണെങ്കിൽ ഒരു ഇഷ്ടിക വെള്ളിയുടേതാണ്. ഒരു ഇഷ്ടിക അങ്ങനെയാണ് സ്വർഗ്ഗ, അതിന്റെ നിർമ്മാണം ഒരു ഇഷ്ടിക വെള്ളി, ഒരു ഇഷ്ടിക സ്വർണം, പിന്നെ വെള്ളി, അങ്ങനെയാണ്. പിന്നെ അതിനെ ചേർത്ത് വെക്കുന്ന മിശ്രിതം ഉണ്ടല്ലോ, ഈ ഇഷ്ടികകളെ ചേർത്ത് വെക്കുന്ന, സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികളെ ചേർത്ത് വെക്കുന്ന മിശ്രിതം അൽ മിസ്കുൽ അൽഫറാണ്. നല്ല മുന്തിയ തരം കസ്തൂരിയാണ്. കസ്തൂരിയിലാണ് എന്ത് ചെയ്യണത്? ഇത് ചേർത്ത് വെക്കുന്നത്. എന്നിട്ട് പിന്നെ അങ്ങനെ സ്വർഗം, അത് വിശാലം, പിന്നെ നയനാനന്ദം, അതേപോലെ തന്നെ പിന്നെ അതില് പിന്നെ പിന്നെ വയസ്സാകൂല, ക്ഷീണിക്കൂല, വസ്ത്രം ജീർണിക്കൂല, അതേപോലെ തന്നെ യൗവനം ഒരിക്കലും പോകൂല, പിന്നെ സ്വർഗീയ അരുവികൾ, സ്വർഗീയ പുഴകൾ, സ്വർഗീയ തരുണികൾ, സ്വർഗീയ കൊട്ടാരങ്ങൾ, സ്വർഗീയ ഹൈമകൾ. ഒരു ഹൈമ തന്നെ, ഒരു മുത്തുകൊണ്ട് ഒരു ഹൈമയാണ്, ഒരു മുത്തുകൊണ്ട് ഒരു ഹൈമ. ഒരു മുത്ത് എന്ന് പറഞ്ഞാൽ അത്ര നമ്മൾ ദുനിയാവിൽ കണ്ട ചെറിയ മുത്തല്ലേ, പക്ഷെ അതൊരു ഹൈമ തന്നെ ഒരു മുത്തിന്റേത്. അതിൽ അതിന്റെ ഉള്ളിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പുറം കാണും, പുറത്തുനിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉള്ളു കാണും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ തനിക്ക് ഇണകൾ ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ ആരാധന മാറ്റാൻ ആഗ്രഹിക്കുക, എല്ലാം ഉഷാറാണ്. സ്വർഗീയ അരുവികൾ, സ്വർഗീയ പിന്നെ നദികൾ, അതിൽ തേനാറുകൾ, പാലാറുകൾ, പിന്നെ ഒരിക്കലും പിന്നെ രുചിഭേദം വരാത്ത പിന്നെ പാലാറുകൾ, കലർപ്പില്ലാത്ത വെള്ളം, അതേപോലെ തന്നെ മദ്യത്തിന്റെ നദികൾ തുടങ്ങി ഗംഭീരം. വലക്കും ഫിയ മാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫിയ മാ തദ്ദഉ, എന്താണോ ഇച്ഛിക്കുന്നത് അത് നിങ്ങൾക്കുണ്ട്, എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് അതും നിങ്ങൾക്കുണ്ട്. കുത്തൂഫു ഹദാനിയ, വൃക്ഷ ലതാദികളിൽ പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദാനിയത്തു അതന്നെ അടുത്ത് വരുന്നതാണ്. ആഗ്രഹിച്ചാൽ തന്നെ അതിങ്ങനെ അടുത്ത് വരും. കയറി പറിക്കണ്ട, തോട്ടിയോണ്ട് തച്ചടിക്കണ്ട, എറിഞ്ഞു ചാടിക്കണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത വിധം എല്ലാം വളരെ ഹൃദ്യവും ധന്യവുമാണ് സ്വർഗത്തിൽ. അതുകൊണ്ട് തന്നെ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഷൈഅ, അവരിക്കലും അതിൽ നിന്നൊരു മാറ്റം തഹവ്വുൽ അവർ ആഗ്രഹിക്കുകയില്ല. അല്ലാഹുമ്മ നസ്അലുകൽ ജന്ന. ഇനി ഇന്ന ലദീന, ഇമാം ഇബ്നു ഹസം അബ്ബാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ഹസം അറിയപ്പെട്ട പണ്ഡിതനാണ് ഇമാം ഇബ്നു ഹസം. പിന്നെ ഇബ്നു ഹസമിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥം ഏതാ? ഇബ്നു ഹസമിന്റെ ഏറ്റവും പ്രസിദ്ധ ഗ്രന്ഥം, ഇബ്നു ഹസമിന് വളരെ അധികം ഗ്രന്ഥരചനകളുണ്ട്, അൽ മിലൽ വന്നിഹൽ, അതേപോലെ തന്നെ അൽ മുഹല്ല, അതാണ് ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥം അൽ മുഹല്ല. ഇബ്നു ഹസമിന്റെ മുഹല്ലയും ഇബ്നു ഖുദാമയുടെ അൽ മുഗ്നിയും വായിക്കാത്തവർക്ക് ഫത്വ പറയാൻ വരെ അവകാശമില്ല എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അതൊരു പിന്നെ അമിതോക്തി പ്രയോഗമാണെങ്കിലും ഇബ്നു ഹസമിന്റെ ആ ഗ്രന്ഥത്തെ ആ സ്ഥാനത്തേക്ക് എത്തിച്ചത് അറിയിക്കുന്നത് ഇബ്നു ഹസമിന്റെ കഴിവാണ്. ഇബ്നു ഹസം അബ്ബാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി മദ്ഹബി പണ്ഡിതന്മാരോടും മദ്ഹബി പക്ഷപാതികളോടും വളരെ സ്ട്രോങ് നിലപാടായിരുന്നു ഇബ്നു ഹസമിന്. വളരെ പിന്നെ ഈ തഖ്ലീദിനെതിരിലൊക്കെ, അതേപോലെ മദ്ഹബിന്റെ പിന്നെ നാലായിമത്തുകൾക്കല്ല, ഈ പിന്നെ പിൽക്കാല പണ്ഡിതന്മാരോട് പ്രത്യേകിച്ച് വളരെ കർക്കശ നിലപാടുകാരനായിരുന്നു ഇബ്നു ഹസം. അതുകൊണ്ട് തന്നെ ഇബ്നു ഹസമിന് പിന്നെ വേണ്ടത്ര എന്ത് ചെയ്തില്ല, ഒരു പ്രശംസ അല്ലെങ്കിൽ കീർത്തി ഇസ്ലാമിക നാടുകളിൽ ഉണ്ടായിട്ടില്ല. കാരണം കൂടുതൽ ആളുകൾ ആരാണ്? മദ്ഹബിന്റെ ആളുകളാണ്. അപ്പൊ ഇമാമ്മാരെയാണ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ തഖ്ലീദിനെതിരിൽ ആഞ്ഞടിച്ച പണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു ഹസം പിന്നെ ഇപ്പൊ നമ്മൾ ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, അതേപോലെ തന്നെ ഇബ്നു ഹജർ, നവവി, ഇബ്നു തൈമിയ, ഇബ്നു ഖയ്യിം, ഇവരെ പറയുന്നത് പോലെ ഇബ്നു ഹസമിനെ കേൾക്കാറില്ല. പറയുമ്പോൾ ഇബ്നു ഹസമിന്റെ ഗ്രന്ഥരചന വലിയ നല്ല ഗ്രന്ഥങ്ങളാണ് ഇബ്നു ഹസമിന്റെ ഗ്രന്ഥരചനകൾ. ഇബ്നു ഹസം ഇവിടെ ഉദ്ദേശിക്കാൻ കാരണം അദ്ദേഹം ഒരു സാധുവായിരുന്നു ആദ്യകാലത്ത്, സാധുവായിരുന്നു. അപ്പം അങ്ങാടിയിൽ ഒരിക്കൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ് കുറച്ച് ഇറച്ചി വാങ്ങാൻ വേണ്ടി പറഞ്ഞ്, മാംസം വാങ്ങാൻ വേണ്ടി പറഞ്ഞ്. അപ്പൊ അദ്ദേഹത്തിന് എടുത്ത് മാംസം വാങ്ങാൻ കാശില്ല, പൈസല്ല. അപ്പോ പിന്നെ ആളുകൾ പറയുന്നുണ്ട് ഇബ്നു ഹസമിനോട് എന്തോ പിന്നെ കുറച്ച് ക്ഷമ അവലംബിച്ച് എന്തോ ചില പ്രയത്നങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പറയാം, എന്തിന് ഈ മാംസമൊക്കെ വാങ്ങാനുള്ള വരുമാനം ഉണ്ടാകാൻ. അപ്പൊ ഇബ്നു ഹസം പറയാണ് പിന്നെ ഈ മാംസം വാങ്ങാൻ ക്ഷമ അവലംബിച്ചിട്ട് നിങ്ങൾ എന്നോട് ക്ഷമ ആർജിക്കാനാണ് പറയുന്നത് എങ്കിൽ ഞാൻ ക്ഷമ ആർജിക്കാം, പക്ഷെ ആ മാംസത്തിനല്ല ക്ഷമ ആർജിക്കുന്നത്, ഞാൻ ജന്നത്തിന് സ്വർഗത്തിന് വേണ്ടി, ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടിയിട്ട് ഞാൻ ക്ഷമ ആർജിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം എന്ന് ഇബ്നു ഹസൻ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അതായത് അദ്ദേഹത്തോട് പറയാണ് കുറച്ചൊന്ന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വാങ്ങാൻ പറ്റും എന്നുള്ളത്. അപ്പൊ പറയണം അങ്ങനെ ക്ഷമിച്ച് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വാങ്ങാൻ പറ്റുമെങ്കിൽ എന്നാൽ ഇതിനേക്കാൾ വിലയുള്ള സംഗതി വേറെണ്ട്, നാ ഇനി ഞാൻ ക്ഷമിച്ചോളാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ചെയ്യുന്നത്, അവരോട് പ്രതികരിക്കുന്നത്. ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി വളരെ അദ്ദേഹം ആദ്യകാലത്ത് ഒരു ഹാഹു പാർട്ടിയായിരുന്നു. അങ്ങനെ പിന്നെ വിജ്ഞാനത്തിലൊന്നും ഒരു അറിവാളനായിരുന്നില്ല ഇബ്നു ഹസം യൗവനത്തിലേക്ക് എത്തുമ്പോഴൊക്കെ. ഒരു ദിവസം അദ്ദേഹം ഈ ഒരു ജനാസ സംസ്കാരത്തിന് പള്ളി കയറിയൊരു സംഭവമുണ്ട്. പള്ളിക്കൊന്നും അങ്ങനെ പോകാറില്ല, ഒരിക്കൽ ജനാസ സംസ്കരിക്കാണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾക്ക്, ഉറുദുവിൽ പറയും ആട്ടിയ സാട്ടിയ എന്നൊക്കെ പറയല്ലേ. ആഴ്ചയിലൊരിക്കൽ, വർഷത്തിൽ പെരുന്നാളിന്, ആഴ്ചയിൽ വെള്ളിയാഴ്ച, അങ്ങനെയൊക്കെ പള്ളിയിൽ പോയിട്ട് ചെയ്യുള്ള. അതേപോലെ മുപ്പരും ചെയ്ത് ഒരു ജനാസ നിസ്കാരം ഉണ്ടായിരുന്നപ്പോൾ പള്ളിയിൽ കയറിയതാണ്. അങ്ങനെ പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കാതിരുന്ന്, സുന്നത്ത് നിസ്കരിക്കാതെ ജനാസസ്കാരത്തിന് വേണ്ടിയിട്ട് കാത്തി അവിടെ ഈ പള്ളിയിലിരുന്ന്. അപ്പൊ ഒരാൾ ആളുകൾ ഇത് കണ്ടത് പറഞ്ഞ് തഹിയത്ത് നിസ്കരിച്ചിട്ടിരിക്കാൻ കഴിയായിരുന്നു, പള്ളിയല്ലേ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കയറിയിരിക്കൂല, ജനാസസ്കാര തഹിയത്ത് നിസ്കരിച്ചിരിക്കാൻ പറഞ്ഞു. അപ്പം ഇവർ തഹിയത്ത് നിസ്കരിച്ചിരുന്ന് ജനാസസ്കരിച്ച് പോയി, അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇരിക്കും വേറെ ജനാസസ്കാരത്തിന് പള്ളിയിൽ കയറി. അപ്പം ഇവർ വേഗം പള്ളിയിൽ കയറിയേക്കിനെ എന്ത് ചെയ്ത്, ജനാസസ്കാരത്തിന് ടൈമായിട്ടില്ല, അപ്പോൾ വേഗം സുന്നത്ത് നിസ്കരിക്കാറുണ്ട്, സുന്നത്ത് നിസ്കരിച്ച് ഇരുന്ന്. അപ്പോൾ നിസ്കാരം പാടില്ലാത്ത ടൈമിലാണ്. അങ്ങനെ ഈ മദബുകളിൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഈ നിഷിദ്ധമായ ടൈമുകളിൽ സുന്നത്തിസ്കാരം പാടില്ല എന്നുള്ള അഭിപ്രായക്കാരൻ. അപ്പോൾ ആ സുന്നത്തിസ്കാരം പാടില്ലാത്ത ടൈമിലാണ് അദ്ദേഹം ചെയ്ത് സുന്നത്തിസ്കരിച്ചിട്ടിരുന്നത്. അപ്പം അതിലും ചോദ്യം ചെയ്ത ആളുകൾ, നിസ്കാരം നിഷിദ്ധമായ ടൈമിലാണ് നിങ്ങൾ സുന്നത്ത് നിസ്കരിച്ചത്, ഈ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. അപ്പം മൂപ്പര് അവിടുന്ന് പറയാണ്, നീ അറിയാത്തതുകൊണ്ടാണല്ലപ്പോൾ ഈ പ്രശ്നം, ഒരിക്കൽ നിസ്കരിക്കാത്തതിന് കുറ്റം, പിന്നെ നിസ്കരിച്ചതിന് കുറ്റം. അപ്പം മൂപ്പർ എന്ത് ചെയ്ത്, പിന്നെ അവിടുന്ന് അങ്ങോട്ട് വിജ്ഞാനം തേടിയിട്ട് പോവുക ചെയ്ത്. അങ്ങനെ അറിവ് തേടി മൂപ്പർ ഇബ്നു ഹസം, അദ്ദേഹം സ്പെയിനിലാണ്. പിന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്ത് ഈ രീതിയിൽ ഗ്രന്ഥരചനയൊക്കെ നടത്തിയിട്ട് ലോകത്തിന് ശ്രദ്ധയായി മാറിയത്, ഇബ്നു ഹസം അബ്ബാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇവിടെ നമ്മൾ പറഞ്ഞ അദ്ദേഹത്തെ ഈ അദ്ദേഹത്തിന്റെ ഈ പിന്നെ സ്വർഗം കിട്ടാനുള്ള ആ ക്ഷമ ക്ഷമിച്ച് നേടാൻ ഞാൻ പിന്നെ ആ സ്വർഗത്തിന് വേണ്ടി ക്ഷമിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു. തൈ കുല്ലൗ കാന അൽ ബഹ്റു മിദാദൻ ലി കലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബില അൻ തംഫദ കലിമാതു റബ്ബി വലൗ ജിന ബിമിസ്ലിഹി മദദ. കുൽ പറയുക, ഇത് സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ രണ്ട് ആയത്തുകളാണ്. കുൽ പറയുക, ലൗ കാനൽ ബഹർ സമുദ്രം, ലൗ കാനൽ ബഹർ സമുദ്രം ആയിരുന്നുവെങ്കിൽ, മിദാദൻ മഷി, ലി കലിമാതി റബ്ബി എന്റെ റബ്ബിന്റെ കലിമത്തുകൾക്ക്, കലിമാത്ത് കലിമത്തിന്റെ ബഹുവചനം, കലിമാത്ത് റബ്ബി എന്റെ റബ്ബിന്റെ കലിമത്തുകൾക്കുള്ള മിദാദ് അത് സമുദ്രമായിരുന്നുവെങ്കിൽ, ല നഫിദൽ ബഹർ, ല ഈ ലൗ എന്നുള്ളതിന്റെ ജവാബിൽ ല, ല നഫിദ, നഫിദ എന്നാണ് ഇൻതഹ തീരുക അവസാനിക്കുക, ല നഫിദ അവസാനിക്കുമായിരുന്നു, അൽ ബഹർ സമുദ്രം തീരുമായിരുന്നു, ഖബില അൻ തംഫദ കലിമാതു റബ്ബി, ഖബിൽ മുമ്പ്, അൻ തംഫദ അവസാനിക്കുക, കലിമാതു റബ്ബി എന്റെ റബ്ബിന്റെ കലിമത്തുകൾ, റബ്ബിന്റെ കലിമത്തുകൾ അവസാനിക്കുന്നതിന് മുമ്പ് ബഹർ തീരുമായിരുന്നു, വലൗജിന ബിമിസ്ലിഹി മദദ, വലൗജിന ലൗജിന ആ ജാബി എന്ന കൊണ്ടുവന്നു എന്നാണ്, ജിന ബിമിസ്ലിഹി എന്നാണ് അവിടെ ജാബി, ജിന എന്നാണ് നാം കൊണ്ടുവന്നു, ജിന ബി ആണ് ഞാൻ നാം കൊണ്ടുവന്നു, ലൗ ജിന ബി നാം കൊണ്ടു വന്നുവെങ്കിലും, വാവു ഹാലിന്റെ വാവ്, വാവുൽ ഹാൽ, വലൗ ജിന ബിമിസ്ലിഹി, മിസ്ലിഹി മിസ്ലിൽ ബഹർ, മിസ്ലിൽ ബഹർ ബഹറിന് തുല്യമായത്, വലൗ ജിന ബിമിസ്ലിഹി സമുദ്രത്തിന് തുല്യമായത് നാം കൊണ്ടുവന്നാലും, മദദൻ മദദ് എന്നാൽ സിയാദത്തൻ കൂടുതലായി, കൂടുതലായി പദാർത്ഥം. നീ എന്തായാലും ഉദ്ദേശം, കുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളോട് പറയാണ്, കുൽ ഈ കുല്ലിനാണ് കുൽ തൽഖീനിയ എന്ന് പറയാം. കുൽ പറയുക, ലൗ കാനൽ ബഹ്റു, ലൗ കാന മാഉൽ ബഹ്റി എന്നർത്ഥം, സമുദ്രത്തിലെ ജലം ആയിരുന്നുവെങ്കിൽ, ലൗ കാന മാഉൽ ബഹ്, സമുദ്രത്തിലെ ജലമായിരുന്നുവെങ്കിൽ, അൽ ബഹർ എന്നുള്ളത് അവിടെ ജിൻസാണ്, അൽ ബഹർ എന്നാൽ ജിൻസാണ്, എന്താ ജിൻസ് എന്നാല് സമുദ്രം, എല്ലാ സമുദ്രമാണ്, സമുദ്രങ്ങൾ കുറെ അല്ലേ, എങ്ങനെ കുറെ സമുദ്രം, കുറെ സമുദ്രം ഏതാ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ സമുദ്രങ്ങളുണ്ട്, ഇപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രമുണ്ട്, ആർട്ടിക് സമുദ്രമുണ്ട്, അതേപോലെ മെഡിറ്ററേനിയൻ സമുദ്രമുണ്ട്, അതേപോലെ തന്നെ പിന്നെ കുറെ ബഹ്റുൽ അഹ്മർ, റെഡ് സീ ഉണ്ട്, ബ്ലാക്ക് സീ ഉണ്ട്, ഇങ്ങനെ കുറെ അല്ലേ. കുറെ സമുദ്രങ്ങൾ. അപ്പൊ ആ സമുദ്രം അതാണ് പിന്നെ അതിന് മൊത്തത്തിൽ സമുദ്രങ്ങൾ എന്ന്. അപ്പൊ നമുക്ക് പറയാം, കുല്ലൗക്കാനൽ ബഹ്റു എന്ന് പറഞ്ഞാൽ സമുദ്രങ്ങളിലെ ജലം ആയിരുന്നുവെങ്കിൽ, എന്തായിരുന്നുവെങ്കിൽ, മിദാദൻ, മിദാദൻ എന്ന് പറഞ്ഞാൽ മഷി, ഷിബർ, മിദാദ് എന്ന് പറഞ്ഞാൽ ഷിബർ, അവിടെ ഉദ്ദേശം ഷിബർ. എന്തിന്? ലിഖലിമാതി റബ്ബി, ലിഖലിമാതി റബ്ബി എന്ന് പറഞ്ഞാൽ ലിഖിതാബത്തി കലിമാതി റബ്ബി എന്നാണ്. ലിഖിതാബത്തി കലിമാതി റബ്ബി, എന്റെ റബ്ബിന്റെ കലിമത്തുകൾ എഴുതുവാൻ, എഴുതുവാനുള്ള മഷിയായിരുന്നുവെങ്കിൽ, എന്റെ റബ്ബിന്റെ വചനങ്ങൾക്ക് അവ എഴുതുവാനുള്ള മഷിയായിരുന്നു മുഴു സമുദ്രങ്ങളിലെയും ജലമെങ്കിൽ, ലനഫിദൽ ബഹർ, ലനഫിദൽ ബഹർ, സമുദ്രത്തിലെ ജലം തീരുമായിരുന്നു. ഖബ്ല അൻ തംഫദ കലിമാതു റബ്ബി, എന്റെ റബ്ബിന്റെ കലിമത്തുകൾ തീരുന്നതിന് മുമ്പ്, എഴുതി തീരുന്നതിന് മുമ്പായി. വലൗജി ഇനാബി മിസ്ലിഹി മദദൻ, സമുദ്രങ്ങൾ, ആ സമുദ്രങ്ങൾക്ക് തുല്യമായത് ഏറെ കൂടുതലായി നാം കൊണ്ടെത്തിച്ചാലും ഇതേ അവസ്ഥയാണ്, അതും തീരും, ആ സമുദ്രവും ജലവും തീരും, അള്ളാഹുവിന്റെ വചനങ്ങൾ തീരുവില്ല, അള്ളാഹുവിന്റെ വചനങ്ങൾ തീരുവില്ല. സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ വേറെ രീതിയിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്താണ് സൂറത്തുൽ ലുഖ്മാന്റെ അവസാനത്തിൽ പറഞ്ഞത്? വലൗ അന്നമാ ഫിൽ അർദി മിൻ ഷജറത്തിൻ അഖ്ലാമുൻ വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുരിൻ മാ നഫിദത് കലിമാതുല്ലാ. എന്താ? വലൗ അന്നമാ ഫിൽ അർദി മിൻ ഷജറത്തിൻ, ഭൂമിയിലുള്ള വൃക്ഷങ്ങൾ എല്ലാം, അഖ്ലാം അത് തൂലികകളായിട്ട് വർത്തിച്ചു, വൽ ബഹ്റു യമുദ്ദുഹു, സമുദ്രം ആ തൂലികകൾക്ക് എഴുതാനുള്ള മഷിയായി വർത്തിച്ചു, മിമ്പാദിഹി സബ്അതു അബ്ഹുരിൻ, മാത്രമല്ല ഭൂലോകത്തുള്ള സമുദ്രങ്ങളെല്ലാം മഷിയായി വർത്തിച്ചിട്ട് പിന്നെ ഏഴ്, ഇപ്പൊ ഉള്ളതിന്റെ ഏഴ് ഇരട്ടി ഉണ്ടല്ലോ സമുദ്രജലവുമുണ്ട്. മാനഫിദത് കലിമാത്തുള്ള, എന്താ, അള്ളാഹുവിന്റെ കലിമത്തുകൾ ഒരിക്കലും തീരൂല്ല, തീരുകയില്ല. അവിടെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല വേറെ രീതിയിലാണ് ഈ ആശയത്തെ ഉണർത്തിയത്. അള്ളാഹുവിന്റെ കലിമത്തുകൾ തീരൂല്ല. അള്ളാഹുവിന്റെ കലിമത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ ഇൽമും അള്ളാഹുവിന്റെ ഹിക്മത്തും ഇതൊക്കെ അല്ലേ അള്ളാഹുന്റെ കലിമത്തുകൾ. അത് അള്ളാഹുവിന്റെ സിഫത്താണ്, അള്ളാഹുവിന്റെ സിഫത്താണ്, അള്ളാഹുവിന്റെ കലിമത്ത് എന്നാണ് അള്ളാഹുവിന്റെ സിഫത്താണ്. അള്ളാഹുന്റെ സിഫത്ത് അള്ളാഹ് സൃഷ്ടിയല്ല, അതുകൊണ്ട് അള്ളാഹുന്റെ സിഫത്തും എന്തല്ല? സൃഷ്ടിയല്ല. സൃഷ്ടിയാണ് തീരുകയും അവസാനിക്കുകയും ചെയ്യുക. സൃഷ്ടിക്കാണ് എന്തുള്ളത്? അവസാനമുള്ളത്, അതാണ് തീരുക. അള്ളാഹുവിന്റെ വിശേഷണവും അതേപോലെ തന്നെ അള്ളാഹുവും അതെന്ത് ചെയ്യൂല, തീരുവില്ല, അത് അവസാനിക്കൂല. അതുകൊണ്ട് തന്നെ സമുദ്രത്തിലെ വെള്ളം, മൗൽ ബഹർ, അത് മഖ്ലൂഖാണ്, മനസ്സിലല്ലേ. അതേപോലെ തന്നെ സമുദ്രത്തിൽ കരയിലെ വൃക്ഷങ്ങൾ, കലമും അതേപോലെ തന്നെ ഷജറും ഒക്കെ, അതൊക്കെ എന്താ? ഇതൊക്കെ മഖ്ലൂഖാണ്, ഖൽഖാണ്, ഇതൊക്കെ ഖൽഖാണ്, ഇത് ഖാലിഖാണ്, ഖാലിഖിന്റെ വിശേഷണമാണ്. ഖൽഖും ഖാലിഖും തമ്മിൽ എന്താ വ്യത്യാസം? ഖൽഖിനെ സംബന്ധിച്ചിടത്തോളം ഖൽഖ് അവസാനിക്കും, തീരും, ഖാലിഖിന് എന്തില്ല, അവസാനമല്ല, തീരുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഇൽമ് അതേപോലെ തന്നെ അള്ളാഹിന്റെ ഹിക്മത്ത് ഇതൊന്നും അവസാനിക്കൂല, തീരുമില്ല. അത് എഴുതി തീർക്കാൻ വേണ്ടിയിട്ട് സമുദ്രജലത്തെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സമുദ്രജലം തീരും, തൂലികകളെ വൃക്ഷങ്ങളെ തൂലികയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വൃക്ഷങ്ങളും എഴുത്തുകോലുകൾ എഴുതി അത് തീരും. അച്ഛൻ അള്ളാഹിന്റെ സിഫത്ത് ഒരിക്കലും തീരുമില്ല. സുബ്ഹാനല്ലാഹ്. ഫൈ നമ്മൾ പിന്നെ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ചരിത്രം പറഞ്ഞപ്പോൾ അള്ളാഹിന്റെ അറിവിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, അതെന്താ പറഞ്ഞത്? ഒരു ചെറിയ പക്ഷി വന്നിട്ട് ഇവർ സഞ്ചരിക്കുന്ന കപ്പലിൽ ഇരുന്നിട്ട് സമുദ്രജലം കൊത്തി. അപ്പോ ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയാണ്, എന്റെയും നിങ്ങളുടെയും അറിവ്, നമുക്ക് നൽകപ്പെട്ട അറിവ്, അള്ളാഹിന്റെ അറിവ് തമ്മിലുള്ള വ്യത്യാസം എന്താ? ആ പക്ഷി വെള്ളത്തിൽ കൊത്തിയപ്പോൾ ആ കൊക്കിൽ നനഞ്ഞതത്രേ, അതാണ് നമുക്കൊക്കെ ഉള്ള അറിവ്. അതേസമയം അള്ളാഹിന്റെ അറിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രജലാണ്, എത്രയാണോ അത്ര അറിവാണ്. അപ്പൊ അള്ളാഹുവിന്റെ അറിവ് അത് പിന്നെ അത് അവർണനീയാണ്, അഗണ്യാണ്, അഗണ്യമാണ്, അവർണനീയമാണ്. അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കാണ് ഇവിടെ ഈ ഒരു വചനത്തിലൂടെ. ഖുൽ ലൗ കാന അൽ ബഹ്റു മിദാദൻ ലി കലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിനാ ബിമിസ്ലിഹി മദദ. എന്തിനാ ഇതിവിടെ പറഞ്ഞതെന്ന് അറിയോ? ഈ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തിൽ, സൂറത്തുൽ കഹ്ഫിൽ യഥാർത്ഥത്തിൽ ജൂതന്മാരും മക്ക മുശ്രിക്കുകളും ഉണ്ടല്ലോ, ശരിക്കും അവര് പിന്നെ അള്ളാഹുവിന്റെ അറിവിനെ ചോദ്യം ചെയ്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നുണ്ട്, വഹീ വിശുദ്ധ ഖുർആൻ ഓതുന്നുണ്ട്, ഇത് ദിവ്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നത് വിശുദ്ധ ഖുർആനൊക്കെ എന്താണ്, ദിവ്യാണ്. അതിനെ ചോദ്യം ചെയ്തിട്ടാണ് ഇവരുടെ ചോദ്യങ്ങൾ. എന്താ അവരുടെ ചോദ്യം? ഒന്ന് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച്, മറ്റൊന്ന് ദുൽഖർനൈനെ കുറിച്ച്, പിന്നൊന്ന് റൂഹിനെ കുറിച്ച്. അവർക്കറിയാം ഇത് അള്ളാഹു കൊടുക്കുന്ന വഹയാണ് എന്നുള്ളത്. അപ്പോ അവര് ചോദ്യം ചെയ്യാണ് അതിനെക്കുറിച്ച്, എന്താണ് മുഹമ്മദ് പറയണതെന്ന് ജൂതന്മാർ ചോദിക്കാണ് മുശ്രിക്കുകളെ കൊണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുശ്രിക്കുകൾ ചോദിക്കാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ജൂതന്മാർക്കും അതേപോലെ തന്നെ ഈ മുശ്രിക്കുകൾക്കും അള്ളാഹു ആരാണെന്നും അവന്റെ അറിവ് എന്താണെന്നുള്ളത് അറിയിക്കാണ് ഈ ഈ സൂറത്തിന്റെ അവസാനത്തിൽ. അതാണ് ഇവിടെ ഖുൽ ലൗ കാന അൽ ബഹ്റു മിദാദൻ ലി കലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിനാ ബിമിസ്ലിഹി മദദ. ഈ പ്രയോഗത്തിലൂടെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ള ആരാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ച അല്ലാഹു സുബ്ഹാനഹു വതആല ആരാണ്, ആ ഒരു കാര്യവും ഇവിടെ മുശ്രിക്കുകളെ വിശിഷ്യ ജൂതന്മാരെ ഒക്കെ പൊതുവിൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്താണ്. അതാണ് ഇവിടെ പറയുന്നത്, ഖുൽ ഇന്നമാ അന ബഷറു മിസ്ലുകും യൂഹാ ഇലൈ അന്നമാ ഇലാഹുകും ഇലാഹു വാഹിദ് فمن كان كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. قل قل അതേപോലെ തന്നെ തൽക്കീനിയ പറയുക, إنما أنا بشر مثلكم. إنما തീർച്ചയായും أنا ഞാൻ, أنا ഞാൻ ബഷറും മിസ്ലുക്കും, ബഷറുൻ മനുഷ്യനാണ്, മിസ്ലുക്കും നിങ്ങളെപ്പോലുള്ള, നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. യൂഹാ ഇലൈ, യൂഹാ ഇലയ്യ, യൂഹ എന്ന് പറഞ്ഞാൽ വഹി നൽകപ്പെടുന്നു, ബോധനം നൽകപ്പെടുന്നു, ഇലയ്യ എന്നിലേക്ക്, എന്നിലേക്ക്. അപ്പോ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനാകുന്നു ഞാൻ. അവിടെ ഇന്നമ അനാന്ന പ്രയോഗിച്ചത്, ഇന്നമ തൗക്കീദിനും ഹസറിനുമാണ്. ഹസൻ എന്ന് പറഞ്ഞാല് ഒരു തീർച്ചയായും മാത്രം എന്നുള്ളൊക്കെ അർത്ഥം ഇതിനുണ്ട്. അപ്പൊ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു ഞാൻ. യൂഹ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നു, എനിക്ക് വഹി നൽകപ്പെടുന്നു. അന്നമ, അന്നമ എന്നാലും തീർച്ചയായും ഇലാഹുക്കും, ഇതേപോലെ തന്നെ ഇന്നമന്റെ അതേ രീതി തന്നെയാണ് അന്നമയും. ഇന്ന ചില സന്ദർഭങ്ങളിൽ വരും, അന്ന ചില സമയങ്ങളിൽ വരും. അന്ന പ്രയോഗിക്കേണ്ടടുത്ത് ഇന്ന പ്രയോഗിക്കാൻ പറ്റൂല, ഇന്ന പ്രയോഗിക്കേണ്ടടുത്ത് അന്നയും പ്രയോഗിക്കാൻ പറ്റൂല. അന്നമ ഇലാഹുക്കും, തീർച്ചയായും നിങ്ങളുടെ ഇലാഹ്, മഅബൂദ്, ആരാധ്യൻ. ഇലാഹു വാഹിദുൻ, എന്താ ഏക ഇലാഹാകുന്നു, മഅബൂദുൻ വാഹിദ്, ഏക ഇലാഹാകുന്നു. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, ഫമൻ കാന, എന്നാണ് അവിടെ വമൻ ഖാന എന്ന വ ഇസ്തീനാഫിന്റെ വമൻ ഖാന മൻ എന്നുള്ളത് ഷർത്തിയ വല്ലവനും ഫമൻ ഖാന വല്ലവനും ഖാനയർജു അവൻ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു ലിഖാ റബ്ബിഹി തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് പ്രതീക്ഷിക്കുന്നു എങ്കിൽ മൻ ഷർത്തിന്റെ എന്ന് പറഞ്ഞേ അപ്പൊ എങ്കിൽ എന്നുള്ള അർത്ഥം വല്ലവനും തന്റെ റബ്ബിന്റെ ലിഖായിനെ കണ്ടുമുട്ടുന്നത് പ്രതീക്ഷിക്കുന്നവനാണെങ്കിൽ ഫൽ യഅമൽ ഫ ഈ മൻ എന്നുള്ള ഷർത്തിന്റെ ജവാബ് ഫൽ യഅമൽ ലി യഅമൽ അവിടെ ഫ എന്നുള്ളത് ജവാബിന്റെ ഫ ലാമ് ലാമുൽ അംർ യഅമൽ യഅമൽ എന്നാ യഅമലു എന്നാ പ്രവർത്തിക്കുന്നു എന്നർത്ഥം ലി അമൽ എന്നാ പ്രവർത്തിക്കട്ടെ എന്ന കൽപ്പനക്രിയയായി യഅമൽ അവന് പ്രവർത്തിക്കട്ടെ ഇത് കൽപ്പനക്രിയാണെന്നുള്ളത് അറിയിക്കാനാണ് ഈ ലാമു വേണമെന്ന് അതില്ല എങ്കിൽ നോക്കി ഇവിടെ ഈ എഫ് അലു എന്നുള്ളതുണ്ടല്ലോ അത് എന്താ എഫ് അലു ഈ വസിൻ മുബാരിയാണ് വർത്തമാന ഭാവികാല ക്രിയാണിത് വർത്തമാന ഭാവികാല ക്രിയാണ് ഈ രീതിയിൽ വരിക എഫ് അലു അഫ് അലു തഫ് അലു ഇതൊക്കെ പക്ഷെ ഇതിവിടെ കൽപ്പനക്രിയാണ് അത് കൽപ്പനക്രിയാണെന്ന് അറിയിക്കാനാണ് ഈ ലാമു വന്നത് ലാമുൽ അമർ ഫല്യാമൽ അവൻ പ്രവർത്തിക്കട്ടെ എന്ത് അമലൻ സ്വാലിഹൻ സൽ പ്രവൃത്തി സാലിഹായ പ്രവൃത്തി അവൻ ചെയ്യട്ടെ വലാ യുശ്രിക് ലാ യുശ്രിക് അവൻ പങ്കുചേർക്കരുത് ലാ യുശ്രിക് അവൻ പങ്കുചേർക്കരുത് വാവാത്തുഫിന്റെ അവൻ പങ്കുചേർക്കുകയും ചെയ്യരുത് ബി ഇബാദത്തി റബ്ബിഹി തന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ തന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ അവൻ പങ്കുചേർക്കരുത് അഹദൻ അഹദൻ ആരെയും ആരെയും അഹദൻ എന്നാണ് ആരെയും ആരെയും വരാം ഇവിടെ ഈ ആയത്തുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ കഹ്ഫ് അവസാനിപ്പിക്കാണ് ഇതും ഇപ്പൊ ജൂദർ ചോദിക്കാൻ പറഞ്ഞു മുശ്രിക്കീങ്ങൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു വഹ്യു വൈകി അത് കാരണത്താൽ മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്ത് റസൂലുള്ളാഹിനെ കളിയാക്കിയിട്ടുണ്ട് അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ഞാൻ നിങ്ങളെപ്പോലെ എന്താ ഒരു മനുഷ്യനാണ് എനിക്ക് വഹ്യു നൽകപ്പെടുന്നു ഞാൻ അതിനെ അനുധാവനം ചെയ്യുന്നു ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ മുശ്രിക്കുകളോട് പറയുന്നത് അതേസമയം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏക ഇലാഹാണ് ആ ഇലാഹിലാണ് എന്ത് ചെയ്യുന്നത് ഇവര് പങ്കുചേർക്കുന്നത് അതുകൊണ്ട് അന്നമ ഇലാഹുക്കും ഇലാഹു വാഹിദ് ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫലിയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബഷറും മിസലുക്കും നിങ്ങളെപ്പോലുള്ള ഒരു ബഷറാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മാനുഷിക പ്രകൃതി ഉണ്ടല്ലോ അതിൽ മനുഷ്യന്മാർക്ക് ആവശ്യമുള്ളതൊക്കെ റസൂലുള്ളാഹിക്ക് ആവശ്യമുണ്ട് മനുഷ്യന്മാരുടെ കേൾക്കുന്നതൊക്കെ എന്ത് ചെയ്യും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കേൾക്കും അതെല്ലാം നബിമാർക്കും അങ്ങനെ തന്നെയാണ് ഇപ്പൊ പിന്നെ റസൂലുള്ള ഭക്ഷണം കഴിക്കും വെള്ളം കുടിക്കും നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങും ഇതൊക്കെ മനുഷ്യന്മാർക്ക് ആവശ്യമുള്ള സംഗതികളാണ് അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് റസൂലുള്ളാഹിക്ക് വിഷം നിട്ടുണ്ട് ദാഹിച്ചിട്ടുണ്ട് രോഗം വന്നിട്ടുണ്ട് അപ്പൊ മനുഷ്യ സഹജമായിട്ടുള്ള അത്തരം കാര്യങ്ങളൊക്കെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അതൊക്കെ നോക്കണമെങ്കിൽ ബഷറും മിസലൊക്കെ എല്ലാ നബിമാരും അങ്ങനെയാണ് അതുകൊണ്ടാണ് മാ ലിഹാദർ റസൂൽ യഅകുലു ത്വആം യംശി ബിൽ അസ്വാഖ് ഈ റസൂലിന് എന്ത് പറ്റി യഅകുലു ത്വആം ഭക്ഷണം കഴിക്കുന്നു യംശി ബിൽ അസ്വാഖ് അങ്ങാടിയിലൂടെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞേ പിന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചും മാതാവിനെ കുറിച്ചും പറഞ്ഞില്ലേ എന്താ പറഞ്ഞ പിന്നെ ഉമ്മു സിദ്ദീഖ കാന യഅകുലാനി ത്വആം കാന യഅകുലാനി ത്വആം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയും മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയും ആരായിരുന്നു അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിരുന്നു എന്നവരെ കുറിച്ച് പറയണം എന്ന് പറഞ്ഞാൽ അവരൊക്കെ മനുഷ്യന്മാരായിരുന്നു എന്നുള്ളതാണ് ഇതേപോലെ വേറെയും നബിമാരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരുടെ എതിരാളികൾ പറഞ്ഞിട്ടുണ്ട് ഇതെന്ത് റസൂലാണ് എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മലക്കിനെ പറഞ്ഞയച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ നബിമാരാരാണ് നബിമാര് ബഷറാണ് ബഷറാണ് പക്ഷെ നബിമാർക്ക് ബഷറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതര ബഷറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേകത ഉണ്ട് അതെന്താ അത് യൂഹ ഇലയ്യ എന്താ യൂഹ ഇലയ്യ അവർക്ക് വഹി നൽകപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ വഹി നൽകപ്പെടുന്നു എന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ നബിമാർക്കുള്ളൂ ഉള്ളൂ അല്ല പിന്നെന്താ ആ നബിമാർക്ക് നബുവത്തുണ്ട് എന്നുള്ളതാണിത്. ആ മാസൂമുകളാണ്, മാസൂമുകളാണ്. എന്തുകൊണ്ടാ? ഇതുള്ളതുകൊണ്ടാണ്, വഹയുള്ളതുകൊണ്ടാണ് അവർ മാസൂമികളാണ് അല്ലേ. അതാണ് നബിമാരും മുസ്ലിഹീങ്ങളും തമ്മിലുള്ള വ്യത്യാസം. മുസ്ലിഹീങ്ങൾ എന്ന് പറഞ്ഞാല് പിന്നെ ഇസ്ലാഹ നടത്തുന്നവർ, ഇസ്ലാഹ നടത്തുന്നവർ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നവരാണ്, സുന്നത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്. നബിമാര് തൗഹീദിലേക്ക് ക്ഷണിക്കുന്നവരാണ്, സുന്നത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്. പക്ഷേ നബിമാരും മുസ്ലിഹീങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? നബിമാർ മാസൂമികളാണ്, അവർക്ക് തെറ്റുപറ്റൂല. മുസ്ലിഹീങ്ങൾക്ക് എന്തുപറ്റും? തെറ്റുപറ്റും. എന്തുകൊണ്ടാണ് ഇവർക്ക് തെറ്റുപറ്റണത്, ഇവിടെ തെറ്റുപറ്റാതിരിക്കണത്? നബിമാർക്ക് തെറ്റുപറ്റാതിരിക്കണത്, ഇവിടെ മുസ്ലിങ്ങൾക്ക് തെറ്റുപറ്റണത്? നബിമാർക്ക് എന്തുണ്ട്? നബിമാർക്ക് വഹയുണ്ട്. നബിമാർ അവരുടെ പ്രത്യേകതകളിൽ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള പ്രത്യേകത ഇതാണ്, വഹയാണ്. ഒന്നാമത്തെ പ്രത്യേകതയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? അവർക്ക് വഹയ നൽകപ്പെടുന്നു എന്നുള്ളതാണ്. അതല്ലാതെ വേറെ പ്രത്യേകതകളില്ല എന്നല്ല അതിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ യൂഹ ഇലയ്യ എന്ന് പറഞ്ഞു, ആ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ, അല്ല പിന്നെയോ വേറെയും പ്രത്യേകതകളുണ്ട്. പക്ഷെ ഇവിടെ അള്ളാഹു ഈ പ്രത്യേകത എടുത്തു പറഞ്ഞു. അതെന്തിനാ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതാണ്, നബിമാർക്ക് വഹയുണ്ട്. നബിമാർക്ക് വഹയുണ്ട്, അതുകൊണ്ട് തന്നെ അവർ പാപസുരക്ഷിതരാണ്, അവർക്ക് തെറ്റുപറ്റൂല. അതേസമയം എത്ര നബിമാരുണ്ട്, എത്ര മുർസലീങ്ങളുണ്ട്? 124,000 നബിമാരാണ് അല്ലേ, 124,000 നബിമാർ. പിന്നെ മുർസലീങ്ങളോ? മുർസലീങ്ങൾ 314 റസൂൽ, 314 റസൂലുമാരാണ്. അതിൽ അഞ്ചു പേർ ഉലുൽ അസ്മാണ്, അഞ്ചു പേർ ഉലുൽ അസ്മാണ്. ആരായി ഉലുൽ അസ്മ? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, അവർ അഞ്ചു പേർ ഉലുൽ അസ്മാണ്. ഈ 124,000 314, ഇതിൽ 25 പേരുടെ പേരുകൾ എവിടെയുണ്ട്? ആ വിശുദ്ധ ഖുർആനിലുണ്ട്. 25 ആളുകളുടെ പേരുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അപ്പൊ 124,000 നബിമാർ, 314 മുർസലീങ്ങൾ റസൂലുമാർ, അതിൽ 5 ഉലുൽ അസ്മ്. ഇവരുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ? അവർക്കൊക്കെ വഹയുണ്ട് എന്നുള്ളതാണ്, അവർക്കൊക്കെ വഹയ നൽകപ്പെടുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത, ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതിന്റെ അർത്ഥം മറ്റ് പ്രത്യേകതകളില്ല എന്നുള്ളതല്ല, മറ്റ് പ്രത്യേകതകളുണ്ട്, അതിൽപ്പെട്ടതാണ് നബിമാർ. അവര് പിന്നെ എന്താ, മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് എന്ത് ചെയ്യും? തഹീർ നടത്തും. അവർക്ക് മരിക്കുമ്പോൾ എന്തുണ്ടാവും? തഹീർ ഉണ്ടാവും. എന്താ തഹീർ എന്ന് പറഞ്ഞാൽ? ആ മരിക്കണമെങ്കിൽ മരണം തിരഞ്ഞെടുക്കാതില്ല എങ്കിൽ ജീവിക്കാം, രണ്ടാളൊന്നും തിരഞ്ഞെടുക്കാനുള്ള തഹീർ ഉണ്ടാവും. അതേപോലെ തന്നെ അവരുടെ ഭൗതിക ശരീരം എന്ത് ചെയ്യൂല? ആ ജീർണിക്കൂല, ജീർണിക്കൂല, ഭൂമിയിൽ ജീർണിക്കൂല. അതേപോലെ തന്നെ പിന്നെ നബിമാർ അവർ എവിടെയാണോ മരണപ്പെട്ടത് അവിടെയാണ് അവരെന്ത് ചെയ്യുക? മറമാട്, മരണപ്പെട്ടടുത്ത് അവര് മറമാടപ്പെടും. അവരുടെ കണ്ണുകൾ ഉറങ്ങിയാലും മനസ്സുറങ്ങൂല. ഇതൊക്കെ നബിമാരുടെ പ്രത്യേകതകളാണ്, നബിമാരുടെ പ്രത്യേകതകളാണ്. നബിമാർക്ക് ഇങ്ങനത്തെ പ്രത്യേകതയുണ്ട്. പക്ഷെ നബിമാരുടെ ഈ പ്രത്യേകതകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു, അവർ ഉറങ്ങൂല, മനസ്സുറങ്ങൂല, കണ്ണുറങ്ങും, പിന്നെ അവർ മരിച്ചെടുത്ത് അവർ മറമാടപ്പെടും, അവരുടെ ഭൗതിക ശരീരം ഭൂമിയിൽ ലയിക്കൂല. ഈ പ്രത്യേകതകളാണ് ഒന്നല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ? അതാണ് യൂഹ ഇലൈ, അവർക്ക് വഹയ നൽകപ്പെടുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അത് നബിമാർക്ക് മാത്രമുള്ളതാണ്, അത് നബിമാർക്ക് മാത്രമുള്ളതാണ്. ഇതുകൊണ്ടാണ് അവരും മറ്റ് പ്രബോധകന്മാരും മുസ്ലിഹീങ്ങളും വേർതിരിയണത്, വേർതിരിയണത്. ഔലിയാക്കളിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കറാമത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവരെ പിന്നെ ഭൗതിക ശരീരം പിന്നെ ജീർണിക്കാത്ത അവസ്ഥ ഉണ്ടായിരുന്നു വരും, ചില ഹദീസുകളിൽ അങ്ങനെ കാണാൻ സാധിക്കും. അതായത് ചില ഔലിയാക്കൾ, മഹത്തുക്കൾ, അവരുടെ ഭൗതിക ശരീരം അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള കറാമത്തെന്നോണം അത് ഇഴകാത്ത അവസ്ഥകളുണ്ട്, അങ്ങനെ ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. പിന്നെ ഈ പിന്നെ ചില എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പൊ ഈ പിന്നെ നബിമാരുടെ പ്രത്യേകതകൾ പറയുമ്പോൾ അതിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒക്കെ പ്രത്യേകത നബിമാരല്ലാത്തവർക്കും പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഈ വഹി ലഭിക്കുക എന്നുള്ള പ്രത്യേകത ആർക്കും മാത്രമുള്ളതാണ്? അത് നബിമാർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്, മനസ്സിലായി? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നബിമാരെ മനുഷ്യരിൽ നിന്ന് വേർതിരിക്കുന്ന ഘടകവും. കാരണം അതിലാണ് നബിമാരുടെ ഇസ്മത്, നബിമാരുടെ പാപ സുരക്ഷിതത്വം. അതിലാണ് നബിമാരുടെ ദഅവത്ത്, അതാണ് നബിമാരുടെ നുബുവത്ത്, അതാണ് നബിമാരുടെ റിസാലത്ത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു പറഞ്ഞത്. അതിന്റെ അർത്ഥം മറ്റ് പ്രത്യേകതകൾ ഇല്ല എന്നുള്ളതല്ല, മറ്റ് പ്രത്യേകതകളുണ്ട്. പക്ഷെ എല്ലാ നബിമാരെയും എന്താണ് പിന്നെ കൂട്ടിയോജിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? അത് വഹയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും ഉമർ റളിയല്ലാഹു തആല അൻഹും ഉമ്മു ഐമനെ ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നുണ്ട്. ഉമ്മു ഐമനെ ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നുണ്ട്. ഉമ്മു ഐമൻ, അറിയൂ ഉമ്മു ഐമൻ ആരാണ്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുമ്പ ആയയാണ് ഉമ്മു ഐമൻ. ഉമ്മു ഐമൻ എന്ന് പറഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുമ്മയാണ്. അവരുടെ പേര് എന്താ? അവരുടെ പേര് ബറക്ക എന്നാണ്. ബറക്ക, ഉമ്മു ഐമന്റെ പേര് ബറക്ക എന്നാണ്. പിന്നെ അവർക്ക് ഐമൻ എന്നുള്ള കുട്ടിയുണ്ട്. ഈ ഉമ്മു ഐമൻ എന്ന ബറക്ക, ഈ ബറക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഏറ്റവും വലിയ പ്രത്യേകത ഇവർക്ക് മാത്രം, ലോകത്തുള്ള മനുഷ്യരിൽ ഇവർക്ക് മാത്രം ഉള്ള ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാ മനുഷ്യന്മാരെ എടുത്തു നോക്കുകയാണെങ്കിൽ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഴുവൻ ജീവിതത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടും അടുത്തും അറിഞ്ഞും ജീവിച്ച ഒരൊറ്റ സ്ത്രീയുള്ളു. അത് ഈ ബറക്കയാണ്. അത് അവരുടെ മാത്രം പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാല്യം, റസൂലുള്ളാഹിന്റെ ശൈശവം, അതേപോലെ തന്നെ കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇതിലൊക്കെ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് ആര്? ബറക്ക. അഫ്സാൻ റസൂലുള്ളാഹിന്റെ വഫാത്തിനും അവർ സാക്ഷിയായി. മാത്രം റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഏറ്റവും പിന്നെ നിർണായക ഘട്ടങ്ങളിൽ ഈ ബറക്കയുടെ സാന്നിധ്യം അത് പിന്നെ ഏറെ ശ്രദ്ധേയമാണ്. മനസ്സിലായി? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ വഫാത്താകുമ്പോൾ, ഉമ്മ മരണപ്പെടുമ്പോൾ ബറക്ക കൂടുണ്ട്. ഈ ബറക്കയാണ് ഉമ്മ റസൂലുള്ളാഹിനെ ഏറ്റെടുക്കുന്നത്. അതായത് പിന്നെ റസൂലുള്ളാഹിന്റെ ഉമ്മ ആമിന ബിന്ത് വഹബും, റസൂലുള്ള 6 വയസ്സുള്ള കുട്ടിയാണ്, 6 വയസ്സുള്ള കുട്ടിയാണ്, ചെറിയ കുട്ടി. അങ്ങനെ പിന്നെ ഈ ഉമ്മു ഐമനും റസൂലുള്ളാഹിന്റെ ഉമ്മ ആമിനയും പിന്നെ മദീനയിൽ പോവുകയാണ്, യസ്രിബിൽ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ വകയിലെ അമ്മാവന്മാർ, അവരാണ് ബനു നജാർ ഗോത്രം. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോ ആമിന ബിന്ത് വഹബും പിന്നെ ഉമ്മു ഐമനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മദീനയിൽ പോയി, യസ്രിബിൽ പോയി, അവിടെ പിന്നെ ബനു നജാർ ഗോത്രക്കാരെ കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയുടെ കബറിടം അവിടെയൊക്കെ കണ്ട്, ചരിത്ര റിപ്പോർട്ടുകൾ പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങുന്ന വഴിയിൽ വെച്ചാണ് ആര് മരിക്കുന്നത്? ഉമ്മു ഐമൻ മരിക്കുന്നത് മദീനയിൽ, അല്ല സബറുള്ള ആമിന ബിന്ത് വഹബ് മരിക്കുന്നത് പിന്നെ മദീനയിൽ നിന്ന് അബവ എന്ന് പറയുന്ന സ്ഥലം, പിന്നെ നമ്മൾ മദീനയിൽ നിന്ന് മടങ്ങുമ്പോൾ ബദർ വഴി മടങ്ങുന്ന ആ ഭാഗത്തെ ഏകദേശം അവിടെയാണ് അബവ. അവിടെ വെച്ചാണ് ആര് ഇരിക്കുന്നത്? ആമിന ബിന്ത് വഹബ് മരിക്കുന്നത്. അപ്പൊ പിന്നെ റസൂലുള്ളാഹിനെ ഏറ്റെടുക്കുന്ന ആരാ? ഉമ്മു ഐമനാണ്. മനസ്സിലായില്ല? അപ്പൊ ആ റസൂലുള്ളാഹിന്റെ ആ 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചിട്ട് ഉമ്മനെ അവിടെ മറമാടുകയാണ്. മനസ്സിലായില്ലേ? അപ്പോ റസൂലുള്ളാഹിന്റെ അവസ്ഥ നോക്കി എത്ര ഇതുണ്ടായിരിക്കും. ഒരു 6 വയസ്സുള്ള കുഞ്ഞിനെ അവരെ പിന്നെ ഏറ്റെടുക്കുന്നത് ആരാണ്? ഉമ്മു ഐമനാണ്. അപ്പൊ ആ ഉമ്മു ഐമനും റസൂലുള്ളാഹിയും തമ്മിൽ ഈ ഭൂമിക്കുപരിയിൽ സാക്ഷിയായി എത്ര രംഗങ്ങളുണ്ടാവും, എത്ര അവസ്ഥകളുണ്ടാവും. റസൂലുള്ളാഹിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹ ചെയ്ത പിന്നെ ആ സേവനങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ആകാശത്തിൽ എത്ര വലിയ സേവനായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഉമ്മു ഐമനോളം റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ പിന്നെ സാക്ഷ്യം വഹിച്ച സാന്നിധ്യം ഉണ്ടായ ഒരു മഹദി വേറല്ല. അത് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലെ ഓരോ ആ പിന്നെ പുരുഷായുസ്സിലെ ഘട്ടങ്ങളിലും ആരുണ്ട്? ഉമ്മയുമനുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്റെ ഉമ്മ എന്നായിരുന്നു വരെ വിളിച്ചിരുന്നത്. പലപ്പോഴും ഹദീസുകളിൽ കാണാം ഉമ്മ ഉമ്മ എന്നാണ് റസൂലുള്ള വലുതായിട്ടും വിളിച്ചിരുന്നത്. അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹിന്റെ ഹിബ്ബായ സൈദിനെ കൊണ്ട് കെട്ടിച്ച് കല്യാണം കഴിപ്പിച്ച് ഇവരുമായി ഒത്തുള്ള കുറെ ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. ഇതിനൊക്കെ റസൂലുള്ളാഹിക്ക് വളരെ സന്തോഷമായിരുന്നു ഈ ഉമ്മയുമന്റെ വിഷയത്തിൽ. ഏതായാലും ഈ ബറക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷവും ജീവിച്ച് അപ്പോ സഹാബത്തിന് അറിയാലോ ഇവർ തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉമറിനെ വിളിക്കാണ്, നമുക്ക് ഉമ്മ ഐമന്റെ അടുക്കലേക്ക് പോകാം. കാരണം റസൂൽ എപ്പോഴും പോയിട്ട് കാണുന്നു വിവരങ്ങൾ തിരക്കണി മഹദിയാണ് ആര്, ഉമ്മ ഐമൻ. അപ്പൊ റസൂലുള്ളാഹിന്റെ ആ ബന്ധം നിലനിർത്താണ് അവര്. നമുക്ക് ഉമ്മ ഐമനെ കാണാൻ പോകുക, എന്താണ് അവരുടെ അവസ്ഥ? അപ്പൊ ഉമ്മ ഐമനെ കാണാൻ വേണ്ടി ചെന്നപ്പോ ഉമ്മ ഐമനെ കരയാണ്, അവര് കരയാണ്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു തആലനു ഉമറിനും അവരെ ആശ്വസിപ്പിക്കാനുള്ള വചനങ്ങളില്ല. പക്ഷെ എന്നാലും അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു ഉമ്മൈമനോട്, ഉമ്മൈമൻ അള്ളാന്റെ റസൂലിന് അള്ളാന്റെ അടുക്കലല്ലേ ഈ ദുനിയാവിലുള്ളതിനേക്കാൾ വലിയ സ്ഥാനമുള്ളത്, അതേപോലെ തന്നെ അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ചതല്ലേ ദുനിയാവിനേക്കാൾ ഉത്തമമായത്, അത് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചു. അത് നല്ലൊരു ഇതാണല്ലോ, ആശ്വാസവചനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടാൽ കണ്ടില്ലേ ഫാത്തിമ പറഞ്ഞതുപോലെ ഇലാ ജന്നത്തിൽ ഫിർദൗസി, വാ റസൂലുള്ളാഹി മടക്കം ജന്നത്തിൽ ഫിർദൗസിലേക്കാണ്. അതുകൊണ്ട് അള്ളാന്റെ അടുക്കലുള്ളതല്ലേ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഉത്തമം, നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് പറഞ്ഞ് അവർ കരയണത് കണ്ടപ്പോ അബൂബക്കറും ഉമറും കരഞ്ഞു പോയി എന്നാണ്. അപ്പൊ ഉമ്മൈമൻ പറയാണ് റസൂലുള്ളാഹിക്ക് അള്ളാഹിന്റെ അടുക്കലുള്ളതാണ് ഉത്തമം എന്നുള്ളത് എനിക്കറിയാം, പക്ഷെ ഞാൻ കരയുന്നത് വഹ്യ നിലച്ചുപോയി, ഞാൻ കരയുന്നത് വഹ്യ നിലച്ചുപോയല്ലോ എന്നതിലാണ് ഞാൻ കരയുന്നത് എന്നാണ്. കാരണം എന്താ, വഹ്യ ഉണ്ടായിരുന്നുവെങ്കിൽ എന്താ, വഹ്യ ഉണ്ടായാൽ പിന്നെ പ്രശ്നങ്ങളില്ല, പ്രതിസന്ധികളില്ല, വിഷയങ്ങളില്ല. ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തേണ്ട കാര്യമല്ല, യുദ്ധം നടത്തേണ്ട കാര്യമല്ല, പ്രശ്നങ്ങളില്ല. എന്താ വഹ്യ വന്നിറങ്ങിയാ തീർന്ന്. അപ്പൊ വഹ്യ നിലച്ചു, അതിലാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞപ്പോ അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ ഉമ്മൈമനോടൊപ്പം കരഞ്ഞുപോയി എന്നാണ് ഹദീസുകളിൽ കാണാം, സഹിയ ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ കാണാം. അപ്പോ നമ്മളവിടെ ഈ പിന്നെ വഹ്യിന്റെ പ്രാധാന്യം, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഇതരരിൽ നിന്ന് റസൂലുള്ളാഹിനെ പ്രത്യേകമാക്കി, അതേപോലെ തന്നെ പിന്നെ മറ്റു നബിമാരെ പ്രത്യേകമാക്കിയിട്ടുള്ളതായ ഘടകം അതെന്താണ്? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വഹി. അതിനർത്ഥം മറ്റ് പ്രത്യേകതകൾ ഇല്ല എന്നുള്ളതല്ല, മറ്റു പ്രത്യേകതകളും പറയപ്പെട്ടതുണ്ട്, പക്ഷേ വഹിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഉമ്മൈമൻ കുറെ പിന്നെ വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുമ്പോൾ ഉമ്മൈമൻ ഇവിടെ ഉണ്ട്. റസൂലുള്ളാഹി അവര് പിന്നെ അബ്ദുൽ മുത്തലിബിൽ നിന്നുള്ള മൗലാത്താണ്, അടിമയാണ്. അബ്ദുല്ലയിൽ നിന്ന് റസൂലുള്ളാഹിന്റെ ഉപ്പ ശേഷിപ്പിച്ച പിന്നെ അനന്തര സ്വത്തിൽപ്പെട്ടതാണ് ഉമ്മൈമൻ എന്ന അടിമ സ്ത്രീ. അന്ന് കുറച്ചവർക്ക് പ്രായമുണ്ട്, ഞാൻ അവരുടെ വയസ്സിന്റെ ഓർമ്മയിലില്ല, പക്ഷെ എന്നാലും അവർ കുറെ കാലം ജീവിച്ച മഹദിയാണ്, കുറെ കാലം ജീവിച്ച മഹദിയാണ്. അതാണ് അത് പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ പറഞ്ഞല്ലേ, പിന്നെ ഫിറഔൻ ചോദിച്ചല്ലോ ഫാലത്തക്കല്ലത്തി ഫാൽസ്. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ അന്ന് ഞാൻ ബാല്യങ്ങളിൽ പെട്ടവനായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വഹയില്ല, അതൊക്കെ നുബുവത്തിന് മുമ്പാണ്, നുബുവത്തിന് മുമ്പാണ്. പിന്നെ സൂറത്തു ഷൂറയിൽ പറഞ്ഞില്ലേ അള്ളാഹു സുബ്ഹാനഹു വതആല മൂസയോടും ഹാറൂനോടും പറയുകയാണ്, ഫഅതിയ ഫിറഔൻ, മൂസ ഹാറൂൻ നിങ്ങൾ രണ്ടാളും ഫിറഔന്റെ അടുക്കലേക്ക് ചെല്ലുക, ഫഖൂല ഇന്ന റസൂൽ റബ്ബിൽ ആലമീൻ, നിങ്ങൾ രണ്ടാളും പറയണം ഞങ്ങൾ റബ്ബുൽ ആലമീന്റെ റസൂലുമാരാണെന്ന് പറയണം, അൻ അർസിൽ മാന ബനി ഇസ്രായേൽ, ഇസ്രായേലരെ ഞങ്ങളോടൊപ്പം നിയോഗിക്കണം, പറഞ്ഞയക്കണം. അപ്പൊ ഫിറഔൻ ചോദിക്കാണ്, ഖാല അലം നുറബ്ബിക ഫീന വലീദ, കുട്ടിയായിരിക്കുമ്പോ ഫിറഔൻ നിന്നെ ഞങ്ങൾ പോറ്റി വളർത്തിയില്ലേ, വലബിസ്ത ഫീന മിൻ ഉംരിക സിനീൻ, എത്ര കാലം കുട്ടിക്കാലം നീ ഞങ്ങളുടെ കൂടെ കഴിച്ചു കൂട്ടി, ഫിറഔൻ ചോദിക്കാണ്. നീ ചെയ്ത ആ ചെയ്തി അത് നീ ചെയ്തു, അതെന്താ? അതാണ് കിബ്തിനെ കൊന്നതാണ്. വാൻത മിനൽ കാഫിരീൻ, നീ നന്ദി കെട്ടവനുമായിരുന്നു. അവിടെ കാഫിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദി കെട്ടവൻ എന്നാണ് അർത്ഥം. അത് ഫിറഔൻ പറയാണ്. ഖാല, അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഫഅൽതുഹ ഇദൻ വഅന മിനൽ ളാലീൻ, ഞാൻ ഒരാളെ കൊന്നു എന്നുള്ളത് ശരിയാണ്, അന്ന് ഞാൻ ബാലീനായിരുന്നു. ബാലീൻ എന്നാണ് അവിടെ അർത്ഥം എന്താ എന്നാല് പിന്നെ കാര്യം പിന്നെ വസ്തുതകളുടെ യാഥാർത്ഥ്യം അറിയാത്തവൻ എന്നുള്ള അർത്ഥത്തിൽ. നുബുവത്തില്ല, വഹയില്ല, അന്ന് ഞാൻ ഒരു സാധാരണക്കാരനായിട്ട് നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ആളായിരുന്നു അന്ന്, അതുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് പറയുന്നു. അതൊക്കെ നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്, നബി ആയിട്ടില്ല. തയ്യ ബഷറു മിസ്ലുകും യുഹാ ഇലൈ, പിന്നെ പറയാണ് അന്നമ ഇലാഹുക്കും ഇലാഹു വാഹിദ്. ഉണ്ടാ ഇപ്പൊ മുശ്രിക്കളാണ് റസൂലിനോട് ചോദിച്ചേ മൂന്ന് ചോദ്യങ്ങൾ, അതിന് ജൂതന്മാരാണല്ലോ പറഞ്ഞു കൊടുത്തത്. അപ്പൊ വിഷയം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം വഹീ കിട്ടിയതേ പറയാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹി നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ, പക്ഷെ നിങ്ങൾ ശിർക്ക് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിൽ പങ്ക് ചേർക്കുന്നുണ്ട്. ആ ഇലാഹിനെ സംബന്ധിച്ചിടത്തോളം ഇലാഹു വാഹിദ്, അവൻ ഏക ഇലാഹാകുന്നു. ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅലൂഹ്, മഅബൂദ്, ആരാധിക്കപ്പെടുന്നവൻ. തീർച്ചയായും നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹാകുന്നു. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, ദാ ഇവിടെ ഫ, അത് ആ ഫ ഇസ്തിനാഫിന്റെ ഫ ആണെന്നാണ് വ്യാകരണ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞിട്ടുള്ളത്. മൻ കാന യർജു, വല്ലവനും പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, ലിഖാ റബ്ബിഹി, തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിന്, റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെ വല്ലവരും പ്രതീക്ഷിക്കുന്നുവെങ്കിൽ. അവിടെ യർജു എന്ന് പറഞ്ഞാൽ റജ ആണ്, റജ എന്ന് പറഞ്ഞാൽ എന്താ, പ്രതീക്ഷയാണ്, പ്രതീക്ഷയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ റജയിന് പ്രതീക്ഷ എന്നും ഖൗഫ് എന്നും പറയാം, ഖൗഫ് എന്നും പറയാം. രണ്ടിന്റെയും ആശയം റജയിൽ ഇത്തരം സന്ദർഭങ്ങളിലുണ്ട്. ഖൗഫ് എന്ന പേടി, റജ എന്ന് പറഞ്ഞാൽ എന്താ, പ്രതീക്ഷ. ഒരു മനുഷ്യന് പേടിയും വേണം പ്രതീക്ഷയും വേണം റബ്ബിനെ ലിഖാവ് ചെയ്യുന്ന വിഷയത്തിൽ, അള്ളാഹുവിനെ ലിഖാവ് ചെയ്യുന്ന വിഷയത്തിൽ, അള്ളാഹുവിനെ ലിഖാവ് ചെയ്യുന്ന വിഷയത്തിൽ ഒരു മനുഷ്യൻ എന്ത് വേണം, റജാവ് വേണം, ഖൗഫും വേണം. റജാവ് പ്രതീക്ഷ, അള്ളാഹു നൽകും, പൊറുക്കും, മാപ്പാക്കും എന്നുള്ള പ്രതീക്ഷ, അള്ളാഹിന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷ. ഖൗഫ്, അള്ളാഹിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം. ഇത് രണ്ടും സമ്മിശ്രമാകണം. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്കുള്ള തന്റെ പ്രയാണത്തിൽ, അള്ളാഹുവിലേക്കുള്ള തന്റെ പ്രയാണത്തിൽ പക്ഷിയെപ്പോലെയാണ്. പക്ഷിക്ക് തല ഉണ്ടാവും, പക്ഷിക്ക് തല ഉണ്ടാവും, അതേപോലെ പക്ഷിക്ക് രണ്ട് ചിറകുകളും ഉണ്ടാവും. പക്ഷിയെ സംബന്ധിച്ചിടത്തോളം തലയുണ്ടാകും, രണ്ട് ചിറകുകളും ഉണ്ടാവും. തല മഹബത്താണ്, തല മഹബത്താണ്, അള്ളാഹിനോടുള്ള മഹബത്ത്. ഖൗഫും റജാവുമാണ് എന്ത്, രണ്ട് ചിറകുകൾ. അള്ളാഹുവിലേക്കുള്ള ഒരു മനുഷ്യന്റെ പ്രയാണം, മനുഷ്യന്റെ പ്രയാണം എന്നാണ് മനുഷ്യ ഹൃദയത്തിന്റെ പ്രയാണം, അത് ഒരു പക്ഷിയെപ്പോലെയാണ്. ആ പക്ഷിയുടെ തലയാണ് മഹബത്ത്. അള്ളാഹിനോട് മഹബത്തില്ല എങ്കിൽ എന്തായി, തലല്ലാത്ത പക്ഷിയായി, ചത്ത് അല്ലേ. ആ പക്ഷിയുടെ രണ്ട് ചിറകുകളുടെ സ്ഥാനത്താണ് ഖൗഫും റജാവും. ചിറക് ഒന്നരിഞ്ഞാൽ എന്തായി, ആ പക്ഷിക്ക് പറക്കാൻ പറ്റൂല. എന്നാലും പക്ഷിക്ക് ജീവൻ ഉണ്ടാവും, പക്ഷെ പറക്കാൻ പറ്റൂല. ഇതുവറ്റാലും അങ്ങനെ തന്നെ പറക്കാൻ പറ്റൂല. അപ്പൊ എന്തായിന്നറിയോ, ഒരു ചിറകറ്റുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ രണ്ട് ചിറകറ്റുണ്ടെങ്കിൽ തന്നെ, തഅറദ ലികുല്ലി സാഇദിൻ വകാസിദ് എന്നാണ്. അതായത് എല്ലാ വേട്ടക്കാരനും പിന്നെ ഈ പക്ഷി ഇരയായി. വേട്ടക്കാർക്ക് എപ്പോഴും പിടിക്കാൻ പറ്റിയപ്പോ പക്ഷീന്റെ ചിറക് ശരിയല്ലെങ്കിൽ, പറക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ. അപ്പോൾ റജാവും ഖൗഫും വേണം, അത് ശരി, അത് സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെയായാലാണ് വേട്ടക്കാർ, നിരീശ്വരവാദികൾ, നിർമ്മതവാദികൾ, മുശരിക്കീങ്ങൾ, തന്നിഷ്ടക്കാർ, അവർക്കൊക്കെ വേട്ടയാടാതിരിക്കാൻ മനുഷ്യന് രണ്ട് ചിറകുകളുണ്ടല്ലോ അള്ളാഹുവിലേക്കുള്ള, കൽബിന്റെ രണ്ട്, ഖൗഫാകുന്ന ചിറകും റജാകാകുന്ന ചിറകും, അത് സ്ട്രോങ് ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. മഹബത്ത് അതിന്റെ റസ, അള്ളാഹിനോട് മഹബത്തില്ല എങ്കിൽ എന്തായി, പിന്നെ ഖൗഫും റജാവൊന്നും ഫലിക്കൂല, ജീവല്ല, ഹൃദയം ചത്തതായി. മഹബത്താണ് സ്നേഹം, അള്ളാഹിനോടുള്ള മഹബത്ത്. ഇവിടെ ഫമൻകാന യർജു എന്നാ പറഞ്ഞത്, പ്രതീക്ഷിക്കാണ്. യർജു എന്ന് മാത്രം പറഞ്ഞ സ്ഥിതിക്ക് അത് ഖൗഫിന്റെ കൂടി മാനയെ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോ ഫമൻകാന യർജു ലിഖാ റബ്ബി, തന്റെ റബ്ബിനെ ലിഖാവ് ചെയ്യണം എന്നത് ഒരാൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ, അതിലൊരാൾക്ക് പേടിയുണ്ടെങ്കിൽ എന്നുള്ള ഉദ്ദേശമുണ്ട്. ഫല്യാമൽ അമലൻ സ്വാലിഹ, അവൻ എന്ത് ചെയ്യട്ടെ, സ്വാലിഹായ പ്രവൃത്തി ചെയ്യട്ടെ. സ്വാലിഹായ പ്രവൃത്തി എന്താ, അതാണ് ഇത്തിബ. പ്രവൃത്തി സ്വാലിഹാകണമെങ്കിൽ എന്ത് ചെയ്യണം, പ്രവൃത്തിക്ക് എന്ത് വേണം, ഇത്തിബ വേണം. ഇത്തിബ എന്താ, ആ ഇത്തിബ എന്ന് പറഞ്ഞാൽ, ആ ഇത്തിബ എന്ന് പറഞ്ഞാല് സുന്നത്തിന് അനുധാവനം ചെയ്യണം, അപ്പോളെ പ്രവൃത്തി സ്വാലിഹാകുള്ളൂ. പിന്നെ ഇഖ്ലാസ് വേണ്ടേ, ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് എവിടെ, വല ഇശ്രിക്കു ബിഇബാദത്തി റബ്ബിഹി അഹദ, അതാണ് പ്രവൃത്തി. എന്ത് വേണം അതിൽ, ഇഖ്ലാസും വേണം. പ്രവൃത്തി എന്ത്, ഇഖ്ലാസ് കാരണം എന്താ, ആ നിഷ്കളങ്കത അല്ല, പ്രവൃത്തി അള്ളാഹുക്ക് മാത്രമാകുക എന്നുള്ളത്, അത് നിഷ്കളങ്കത. നിഷ്കപടായിരിക്കണം, നിഷ്കളങ്കായിരിക്കണം, അള്ളാഹുവിന് മാത്രമായിരിക്കണം. അപ്പൊ പ്രവൃത്തി ഇത്തിബാവോടുകൂടിയും ഇഖ്ലാസോടുകൂടിയായിരിക്കണം. ഇത്തിബാവോടുകൂടിയായിരിക്കണം എന്നുള്ള തെളിവാണ് ഫല്യഅമൽ അമലൻ സ്വാലിഹ, ഇഖ്ലാസോടുകൂടി ആയിരിക്കണം എന്നുള്ള തെളിവാണ്. വലാ യുശ്രിക്കു ബിഇബാദത്തി റബ്ബിഹി അഹദ, റബ്ബിനുള്ള ഇബാദത്തിൽ ആരെയും പങ്കു ചേർക്കരുത്. ആരെയും എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ അഹദൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് നക്കീറാണ്, നക്കീറാണ്, അലിഫ്ലാമില്ലായ്ന് അഹദൻ. അത് ലാ എന്നുള്ള നഫീന്റെ സിയാഖില വന്നത്, ലാ നിഷേധത്തിന്റെ സാഹചര്യത്തിലാണ് ഈ നക്കീറ വന്നത്. അതുകൊണ്ട് ആരെയും എന്ന് പറഞ്ഞെങ്കിൽ അവിടെ നബിയാകട്ടെ, വലിയാകട്ടെ, ഷഹീദാകട്ടെ, മനസ്സിലായില്ലേ, ജിന്നാകട്ടെ, മലക്കാകട്ടെ, ഇനി മറ്റു ഇതര വസ്തുക്കൾ, ഖബറാകട്ടെ, ഹജറാകട്ടെ, ഷജറാകട്ടെ, ഒന്നും, അതാണ് അതിന്റെ പ്രത്യേകത. ഇതെല്ലാം ഉൾക്കൊള്ളും. വലാ യുശ്രിക്കു ബിഇബാദത്തി റബ്ബിഹി, തന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ അവൻ പങ്കു ചേർക്കരുത്. അഹദൻ, ആരെയും, ഒരാളെയും പങ്കു ചേർക്കരുത്. പ്രവർത്തനം ഇഖ്ലാസ് ഉള്ളതായിരിക്കണം. അതേപോലെ ഫലി അമൽ, അമൽ സ്വാലിഹ, സുന്നത്തനുസരിച്ചായിരിക്കണം. റബ്ബിനോടുള്ള ലിഖാഇനെ, കണ്ടുമുട്ടുന്നതിനെ പ്രതീക്ഷിക്കുകയും ഭയക്കുകയും ചെയ്യുന്നവർ. ലിഖാഉ റബ്ബുണ്ട് അല്ലേ? എവിടെ ലിഖാഉ റബ്ബ് ഉണ്ടാകുക? ലിഖാഉ റബ്ബ് എന്ന സ്വപ്നത്തിലല്ല, മരിച്ചതിന് ശേഷം പരലോകത്ത് അന്ത്യനാളില്. പിന്നെ റുഇയത്തുർ റബ്ബ് ഉണ്ട് അല്ലേ? ലിഖാഉ റബ്ബുണ്ട്, റുഇയത്തുർ റബ്ബുണ്ട്, പിന്നെ റുഇയത്തു വജ്ഹുർ റബ്ബുണ്ട് അല്ലേ? അള്ളാഹുവിന്റെ തിരുമുഖ ദർശനമുണ്ട്, അള്ളാഹുവിനെ കാണലുണ്ട്, അള്ളാഹുവിനുള്ള ലിഖാഉ ഉണ്ട്. ഒക്കെ അന്ത്യനാളിലല്ല, അന്ത്യനാളിൽ വിചാരണയുടെ വേദിയിലാണ് അള്ളാഹുമായിട്ടുള്ള നിക്കാഹ് കണ്ടുമുട്ടൽ. അള്ളാഹിനെ കണ്ടുമുട്ടൽ എവിടെയാണ്? വിചാരണയുടെ വേദിയിലാണ്. റുഇയത്തു റബ്ബ്, റുഇയത്തു വജ്ഹു റബ്ബ് ഒക്കെ സ്വർഗത്തിലെത്തിയതിനു ശേഷമാണ്, സ്വർഗത്തിലെത്തിയതിന് ശേഷമാണ്. ചില ഹദീസുകളിൽ പിന്നെ വിചാരണയുടെ വേദിയിൽ തന്നെ അള്ളാഹുവിനെ ദർശിക്കുമെന്നറിയിക്കുന്ന ഹദീസുകളുണ്ട്. അള്ളാഹുവിനെ അവർ അറിഞ്ഞ രൂപത്തിൽ കാണും എന്ന് പറയും. ഏതായാലും ഇവിടെ അള്ളാഹുമായിട്ടുള്ള നിക്കാഹ് അന്ത്യനാളിലാണ്. അതിൽ പ്രതീക്ഷയും പേടിയും വേണം. ഫമൻകാന യർജു ലിഖാഅ റബ്ബിഹി, തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെ പ്രതീക്ഷിക്കുകയും ഭയക്കുകയും ചെയ്യുന്നവർ, ആ വെറുതെ പേടി പോരാ, പിന്നെന്ത് വേണം? അല്ലെങ്കിൽ വെറുതെ പ്രതീക്ഷ പോരാ, പിന്നെന്ത് വേണം? ആ വല്യ അമല, അമലൻ സ്വാലിഹൻ, സാലിഹായ നിലയ്ക്ക് അമൽ ചെയ്യണം. അതാണ് റസൂലുള്ളാഹിന്റെ സുന്നത്ത് അനുസരിച്ചുള്ള അമൽ. വലാ യുശ്രിക്കു ബിഇബാദത്തി റബ്ബിഹി അഹദ, തന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കുകയും വേണം. ഇവിടെ പങ്കു ചേർക്കാതിരിക്കുക എന്ന് പറഞ്ഞെങ്കിൽ അവിടെ ഉദ്ദേശം, ഷിർക്കുകൊണ്ടുള്ള ഉദ്ദേശം എന്ത് എന്നുള്ളതാണ്. വലാ യുശ്രിക്ക് എന്ന് പറഞ്ഞല്ലേ, ഈ വലാ യുശ്രിക്ക് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഏതാണ് ഉദ്ദേശം? ഷിർക്ക് കുറെ ഉണ്ട്. ഷിർക്കുർ ഖഫിയുണ്ട്, ഷിർക്കുൻ ഖഫി, ഗോപ്യമായ ഷിർക്ക്. ഷിർക്കുൻ അസ്ഹറുണ്ട്, ഷിർക്ക് അക്ബറുണ്ട്. വലാ യുശ്രിക്ക് എന്നാണ്, പങ്കു ചേർക്കരുത് എന്നാണ്. അപ്പോ ഷിർക്കുൻ ഖഫീയ്, ഷിർക്കുൻ അസ്ഹർ, ഷിർക്കുൻ അക്ബർ ഒക്കെ പെട്ട് ഒരു ഷിർക്കും ചെയ്യരുത് എന്നാണ്. എന്താ ഈ ഷിർക്കുൻ ഖഫി? ഗോപ്യമായ ഷിർക്ക് എന്താ? റിയ, ലോകമാന്യത, ലോകമാന്യത ഗോപ്യമായ ഷിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചില ഹദീസിൽ ചില വ്യക്തികൾ നിസ്കരിക്കും, ലി മക്കാനി റജുൽ, ചില ആളുകളെയും നിസ്കാരം നന്നാക്കും, ലി മക്കാനി റജുലിൻ, മറ്റൊരു മനുഷ്യന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട്, ഒരാൾ നോക്കിക്കണോണ്ട് ഉഷാറാണ് നിസ്കാരം. അതെന്താണ്? അത് ഖഫിയായ ഷിർക്കാണ്. കാരണം അള്ളാഹു കാണാനാണ് നിസ്കരിക്കേണ്ടത്, ഇവൻ നോക്കണോണ്ട് നിസ്കരിക്കണോണ്ട് എന്തായി? പിന്നെ ഇബാദത്തിൽ ഷിർക്കായി. അതാണ് ഷിർക്കുൻ ഖഫി. പിന്നെ അബു സഈദ് ഖുദ്രിയിൽ നിന്നുള്ള ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ സഹാബികൾ കാവൽ നിൽക്കുമായിരുന്നു. ചില രാത്രികളിൽ, പ്രത്യേകിച്ച് ചില അപകടങ്ങളൊക്കെ സാധ്യതയുള്ള രാവുകളിൽ ഇവർ കാവൽ നിൽക്കും. അപ്പൊ കാവൽ നിൽക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് പ്രത്യേകം സെക്യൂരിറ്റി ഒന്നുമില്ല. പിന്നെയോ സഹാബികൾ വന്നിട്ട് കാവൽ നിൽക്കണം, അപ്പൊ അവർ നൗബത്തനുസരിച്ചാണ്, ചിലർ ഇന്ന് കാവൽ നിൽക്കും, ചിലർ പിന്നെ, അങ്ങനെ മാറി മാറി. ചിലപ്പോൾ എന്തെങ്കിലും കാവൽക്കാരെ എണ്ണം കൂടും, കുറേ ആളുകൾ കാവൽ നിൽക്കും. അങ്ങനെ രാത്രി കാവൽ നിൽക്കല്ലേ, അപ്പോൾ ചിലർക്ക് ഈ ഉറക്കമൊക്കെ പോകാൻ വേണ്ടി ഇവരെന്തെങ്കിലും സംസാരിക്കും. അപ്പോൾ ഇന്നത്തെ മാതൃക അന്നത്തെ സംസാരം, അന്ന് ദീന സംസാരിക്കുക. അപ്പം ആ സംസാരം എന്ത് ചെയ്യും, അതിങ്ങനെ ഏറ്റക്കുറച്ചിലുണ്ടാവും. അപ്പോൾ ഒരു ദിവസം സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, ഒരു ദിവസം പിന്നെ ശബ്ദം കൂടി അവരുടെ, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാവലിൽ നിൽക്കുക. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് വന്ന്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ അവർക്ക് മനസ്സിലായി നമ്മളെ സംസാരം റസൂലിന്റെ ഉറക്കം കെടുത്തി. അപ്പൊ അവർ ഞങ്ങൾ സംസാരിച്ചതിന് തൊട്ട് അള്ളഹാനോട് തോബ ചെയ്യാണ്ട് റസൂലെ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ചോദിച്ചു, എന്താ ഞങ്ങൾ സംസാരിച്ച്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ ദജ്ജാലിനെ കുറിച്ച് സംസാരിക്കണം, ഞങ്ങൾ ദജ്ജാലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ദജ്ജാലിനേക്കാൾ ഞാൻ നിങ്ങൾക്ക് ഭയക്കുന്ന ഒരു സംഗതി പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. ദജ്ജാലിനേക്കാൾ ഞാൻ നിങ്ങൾക്ക് ഭയക്കുന്ന ഒരു സംഗതി ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞ്, ഞാൻ നിങ്ങൾക്ക് ഭയക്കുന്നത് ഖഫിയായ ശിർക്കാണ്, ഖഫിയായ ശിർക്കാണ്. അതാണ് ലോകമാന്യത, ലോകമാന്യത. കാരണം അത് അറിയാത്ത നിലക്ക് മനുഷ്യന്റെ അടുത്തേക്ക് വരുന്നതാണ്, എല്ലാവരും അതിനെ ഇരയാകും, എല്ലാവരും ഇരയാകുന്ന ഒരു രോഗമാണ് ശിർക്കുൻ ഖഫി. അത് എത്ര തച്ച് കെടുത്തിയിട്ടും കാര്യമില്ല, ഒരു തലക്ക് തച്ച് കൊടുക്കുമ്പോൾ മറ്റേ തല കത്തും. മടക്കേണ്ട ചവിട്ടിയ മാതിരി, മടക്കണമ്മ ചവിട്ടിയല്ലേ, ഒരു തലക്ക് ചവിട്ടിനെ മറ്റേ തല പൊന്തും. അങ്ങനെയാണ് ലോകമാന്യതയെ കെടുത്താൻ കഴിയൂല, വളരെ പ്രയാസകരമാണ്. അത് നമ്മളുടെയൊക്കെ നിത്യജീവിതത്തിൽ നമുക്ക് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് മനസ്സിലാകാൻ പറ്റും. ഒരാൾ കാണുന്നു എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരാൾ എന്നെ വീക്ഷിക്കുന്നു നിലക്കുള്ളതായ പ്രവർത്തനത്തിലുള്ള വ്യത്യാസം. ആരുമില്ലെങ്കിൽ പ്രവർത്തനത്തിന്റെ ഒരു ചേലും, ആളുകളുടെ സാന്നിധ്യത്തിൽ പ്രവർത്തനത്തിന്റെ ചേലും. അത് ജലിനേക്കാൾ നമുക്ക് ഭയക്കുന്നതായിട്ടാണ് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ഷിർക്കുൻ അസ്ഗർ, ചെറിയ ഷിർക്ക്. ചെറിയ ഷിർക്ക് എന്നാണ് എന്താ, വലിയ ഷിർക്കിന് കാരണമാകുന്ന പാപങ്ങളൊക്കെ ചെറിയ ഷിർക്കാണ്. വലിയ വലിയ ഷിർക്ക്, അള്ളാഹു സുബ്ഹാനഹു വതാല ഒരിക്കലും പൊറുക്കാത്ത, നരക ശിക്ഷയെ ശാശ്വതമാക്കുന്ന അള്ളാഹു നമ്മളെ കാക്കട്ടെ. പിന്നെ വലിയ ഷിർക്കുകൾ ഒക്കെ ഇവിടെ ഉദ്ദേശമാണ്, വല യുശ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദ. ഫഖുൽ ഇന്നമ അന ബശറു മിസ്ലുകും യൂഹ ഇലയ്യ അന്നമ ഇലാഹുകും ഇലാഹു വാഹിദ് ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫലിയഅമൽ അമലൻ സാലിഹ വല യുശ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദ. ഇതാണ് സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത്. ഇത് നമ്മൾ റീമൈൻഡ് ചെയ്യണം, സൂറത്തിന്റെ നമ്മൾ പഠിച്ചത് നമ്മൾ റീമൈൻഡ് ചെയ്യണം. മലമാത്തകൾ അവിടെ നിൽക്കണം, അത് കഴിഞ്ഞിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം, അതിന് പിന്നെ ഇത് മുആഹദ നടത്തണമോ എന്നാണ് നമ്മൾ റിമൈൻഡ് ചെയ്തിട്ടത്. നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തണം, ദജ്ജാലിന്റെ ഫിത്രയിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ ഈ സൂറത്താണ് ഓതേണ്ടത്. സൂറത്തിൽ കഹ്ഫ് ഓതാനാണ് പറഞ്ഞത്. കഹ്ഫ് കേവല പാരായണം കൊണ്ട് കാര്യമല്ല, പിന്നെ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ അതിന്റെ ആശയം ഗ്രഹിച്ചുകൊണ്ടുള്ള പാരായണം ചെയ്യുമ്പോഴാണ് അതിന്റെ അതിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുക. കാരണം പിന്നെ ആ തുടക്കത്തിലുള്ള പത്തായത്തുകളൊക്കെ നോക്കി നിങ്ങൾ, ഒരു സംഘം യുവാക്കൾ അവര് അക്രമികളുടെ മുമ്പിൽ, ബഹുദൈവ വിശ്വാസികളുടെ മുമ്പിൽ പിടിച്ചതിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, അതിൽ പറയുന്നത് അവരുടെ ആ കരുത്തും ആദർശ ധീരതയും, അതേപോലെ തന്നെ ആദർശ സംരക്ഷണാർത്ഥം അവർ ദുനിയാവ് ത്യജിച്ചത്, കൊട്ടാര ജീവിതത്തിന്റെ ആളുകളായിട്ടും അവർ അതൊക്കെ പിന്നെ തൃണവൽക്കരിച്ചതൊക്കെ എന്തുകൊണ്ടാണ്, ആദർശത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് അത് പാരായണം ചെയ്യുമ്പോഴാണ് നമുക്ക് ദജ്ജാലിനെ പോലുള്ളതായ പ്രയാസങ്ങളെ അതിജയിക്കാൻ കഴിയുക. എപ്പോഴും നമ്മൾ അറിവിന്റെ വിഷയത്തിൽ അത് ശ്രദ്ധിക്കണം. അറിവിന്റെ വിഷയത്തിൽ നമ്മൾ അറിവിനെ നമ്മൾ അധ്വാനിക്കന്നെ വേണം. അറിവ് എപ്പോഴാണ് അറിവിന്റെ ഫലം, ഇഹത്തിലും പരത്തിലും, ഇഹത്തിലും പരത്തിലും. ഇമാം പിന്നെ അബു യൂസുഫ് എന്നാണ് ആരാ, പിന്നെ അബു ഹനീഫത്തു നഅ്മാന്റെ ശിഷ്യനാണ്. അബു ഹനീഫത്തു നഅ്മാന്റെ ശിഷ്യനായ ഇമാം അബു യൂസുഫ്, അദ്ദേഹം സാഹിബ് അബു ഹനീഫ എന്നാണ്, അബു ഹനീഫന്റെ സാഹിബ് എന്നാണ് പറയാ. ഇമാം മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനിയും അബു യൂസുഫും ഇമാം അബു ഹനീഫന്റെ രണ്ട് കൈകളെന്ന പോലെ വർത്തിച്ച രണ്ട് ശിഷ്യന്മാരാണ്. അതിൽ അബു യൂസുഫ് തേരാപാര നടക്കുന്ന ഒരു ചെറിയ ഒരു കുട്ടിയായിരുന്നു, അങ്ങാടിയിൽ തേരാപാര നടക്കണ ഒരു. അപ്പൊ ഇങ്ങനെ അബു യൂസുഫ് ഇമാ അബു ഹനീഫ കാണും, അബു യൂസുഫ് ഇങ്ങനെ പോണ ചെറിയ, നമ്മൾ പറയില്ല ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പിന്നെ വള്ളി ട്രസ് റൂട്ട് നടക്കുന്ന ഒരു പ്രായം, ആ രീതിയിലാണ് കാണുന്നത്. അപ്പോ ഈ അബു യൂസുഫ് എത്തീമാണ്. അപ്പൊ ഇമ്മ എന്ത് ചെയ്ത്, അബു യൂസുഫിന്റെ ഇമ്മ മാതാവ് ഈ അബു പിന്നെ ചെലവ് വേണമല്ലോ, പരയിൽ ചെലവൊക്കെ വേണ്ട, അപ്പൊ ഈ കുട്ടീനെ ജോലിക്ക് വിടും, ചെറിയ കുട്ടീനെ ജോലിക്ക് വിടും. അപ്പൊ ഇമാ അബു ഹനീഫ് ഇങ്ങനെ പിന്നെ ദർസ് എടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോ ഈ കുട്ടി അങ്ങനെ പോണത് കാണും. അപ്പൊ ഒരു ദിവസം എന്ത് ചെയ്ത്, അബൂ യൂസഫിനെ കാണുമ്പോ ഇതിങ്ങനെ പിന്നെ തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ടതോ അതല്ലെങ്കിൽ പഠിക്കാതെ നടക്കേണ്ടതായിട്ടുള്ള ഒരു കുട്ടിയല്ല, ഒരു ലക്ഷണാത്തൊരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ കൈ പിടിച്ചിട്ട് എന്ത് ചെയ്ത്, ജിന്റെ കൂടെ പോയി രണ്ട് കുട്ടി കൊണ്ടുപോയി, എന്നിട്ട് പള്ളിയൊക്കെ കൊണ്ടുപോയിട്ട് ദർസിലിരുത്തി, എന്നിട്ട് ദർസ് പഠിച്ചു പറഞ്ഞു, ദീന് പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ അബൂ യൂസഫ് എന്ത് ചെയ്ത്, അദ്ദേഹം നല്ല നിപുണനാണ്, ചെറിയ കുട്ടിയാണെങ്കിൽ നിപുണനാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ആ റൂട്ട് തെറ്റിച്ചുവിടാൻ തിരിച്ചുവിടാൻ ഒരാളില്ല എന്നുള്ളതാണ്, ഗൈഡ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അബൂ ഹനീഫ ഗൈഡായപ്പോ ഇത് കുട്ടിക്ക് പിന്നെ ജോലിയല്ല വലുത്, പിന്നെ ഇതായി ഇൽമായി. പക്ഷെ ഉമ്മ കുട്ടിന്റെ കൂലി കാത്തിട്ടാണ് പരിയിലിരിക്കണത്. കുട്ടി കൂലി കൊണ്ടിരുന്നില്ല, അവസാനം ഒരു ദിവസം ഉമ്മ തെരഞ്ഞെന്ന് തെരഞ്ഞു നോക്കുമ്പോ ഇവിടെ ജോലി സ്ഥലത്തൊന്നുമില്ല. അപ്പൊ നോക്കുമ്പോ ഇപ്പൊ വിവരം കിട്ടി, ഇങ്ങനെ അബൂ ഈ ഹനീഫന്റെ സദസ്സിൽ, വിജ്ഞാനത്ത് സദസ്സിൽ പള്ളിക്ക് ഇരിക്കണ്ടായിരുന്നു. അപ്പൊ ഉമ്മ പള്ളിക്കൊക്കെ എന്ന് എന്നിട്ട് പറഞ്ഞ്, പിന്നെ മകനെ വിളിച്ച്, അപ്പൊ അബൂ ഹനീഫ സമ്മതിച്ചില്ല, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു, എന്റെ കുട്ടിന്റെ ഭാവി അരപ്പാക്കങ്ങള് എന്റെ കുട്ടിനെ വിടാൻ പറഞ്ഞു. ഞാൻ കുട്ടിനെ വിട്ടത് ദർസക്കല്ല, പിന്നെയോ കുട്ടിനെ ജോലിക്ക് വിട്ടാണ് പറഞ്ഞു. അപ്പൊ അബൂ ഹനീഫ പറഞ്ഞ്, നിന്റെ മകൻ ഫിസ്തഖിന്റെ സൈത്തിൽ, ഫാലൂദ എന്നാണ് ഒരു ഫ്യൂച്ചർ ഉണ്ടാവുക കുട്ടിക്ക് എന്നാണ്. ഫിസ്തഖിന്റെ സൈത്തിൽ ഫാലൂദജ് എന്ന് പറഞ്ഞാൽ, ഫാലൂദജ് എന്ന് പറഞ്ഞ ഒരു സ്വീറ്റാണ്, മധുരപലഹാരമാണ്. അത് ഫിസ്തഖിന്റെ സൈത്തിൽ എന്ന് പറഞ്ഞെങ്കിൽ രാജകൊട്ടാരത്തിൽ വരെ അത് വർഷത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ പ്രാവശ്യം ഉണ്ടാവുള്ളൂ. അത് അത്ര മാത്രം ടേസ്റ്റുള്ള, വളരെ വിരളമായി കൊട്ടാരങ്ങളിൽ വരെ ഉണ്ടാക്കുന്ന ഒരു തരം സ്വീറ്റാണ്, മധുരാണ്, പലഹാരമാണ്. അപ്പോ ഫാലൂദജ് എന്ന് പറഞ്ഞാൽ തന്നെ അത് അത്ര ഗംഭീരാണ്. അത് ഫിസ്തഖിന്റെ സൈത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദുനിയാവിൽ വളരെ വിരളമായിട്ടാണ് കിട്ടുള്ളൂ. അത് രാജകൊട്ടാരത്തിൽ തന്നെ വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ അത് വിളമ്പുള്ളൂ രാജാക്കന്മാർക്ക്. അപ്പൊ നിന്റെ കുട്ടിക്ക്, അതാണ് അബൂ ഹനീഫ് ഉമ്മനോട് പറഞ്ഞത്, നിന്റെ ഈ മകന് പിന്നെ ഫിസ്തഖിന്റെ സൈത്തിൽ ഫാലൂദജ് നിന്ന് ഒരു ഫ്യൂച്ചർ ഉണ്ടാവുന്നതാണ്. അലിമ്മ കുറെ തട്ടിക്കാരി അങ്ങോട്ടും പറഞ്ഞ്, പക്ഷെ പിന്നെ അബൂ ഹനീഫ സമ്മതിച്ചില്ല, അവിടെ ഇരിക്കാം, കുട്ടീനെ അവിടെ ഇരുത്താൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്ത്, പിന്നെ ഉമ്മ സമ്മതിച്ച്, പിന്നെ ഈ അബൂ യൂസഫ് പഠിച്ച് വളരുകയാണ്. അബൂ യൂസഫ് പഠിച്ചു വളർന്നതിന് ശേഷം പണ്ഡിതനായിട്ട് അദ്ദേഹം ഹാറൂർ റഷീദിനോടൊപ്പം കൊട്ടാരത്തിൽ ഇരിക്കുകയാണ്. ഹാറൂർ റഷീദിനോടൊപ്പം, കാരണം ഹാറൂർ റഷീദിന്റെ കൊട്ടാരത്തിൽ പിന്നെ ഈ പണ്ഡിതന്മാർക്ക് വലിയ സ്ഥാനമായിരുന്നു. അപ്പൊ അവിടുത്തെ ഉപദേഷ്ടാവായി, അവിടുത്തെ കാളിയായിട്ട് അബൂ യൂസഫ് നിയമിച്ചു. കാളി അബൂ യൂസഫാണ് പിൽക്കാലത്ത്. ഈ കുട്ടിയാണ് പിന്നീട് സാഹിബ് അബൂ അബി ഹനീഫ എന്ന പേരിൽ ഖാദി അബൂ യൂസഫ്, ഖാദി അബൂ യൂസഫ്. അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ. അങ്ങനെ ഹാറൂർ റഷീദിനോടൊപ്പം ഇരിക്കുമ്പോ അവിടെ ഫിസ്തഖിന്റെ സൈത്തിൽ ഫാലൂദജ് വിളമ്പി. അപ്പൊ അബൂ യൂസഫ് ഒരൊറ്റ ചിറിയാണ്. ചിരിക്കാൻ കാരണം എന്താ, പണ്ട് ഉസ്താദ് ഉമ്മനോട് പറഞ്ഞതാണ്, ഈ കുട്ടി ഫിസ്തഖിന്റെ ഓയിലിൽ സൈത്തിൽ പിന്നെ ഫാലൂദജ് എന്നൊരു ഫ്യൂച്ചർ വരുന്നത്. അപ്പൊ എന്തിനാണ് ചിരിച്ചിരിക്കണെന്ന് വെച്ചാൽ ഹാറൂർ റഷീദ്. അപ്പൊ ഹാറൂർ റഷീദിനോട് ഈ കഥ പറഞ്ഞതാണ്, എന്റെ ഉമ്മനെ എന്നെ പഠിക്കുന്നിടത്ത് നിന്ന് ഉമ്മ വിലക്കിയിട്ട് എന്നെ പണിക്ക് പറഞ്ഞയച്ചപ്പോ അബൂ ഹനീഫ പണ്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ മകൻ ഇൻഷാല്ലാ ഒരു ഫ്യൂച്ചർ ഉണ്ടാകും, അന്ന് എന്റെ മകൻ ഇത് തിന്നെന്ന്. അതിവിടെ പുലർന്നത് കണ്ടപ്പോ എനിക്ക് ചിരി വന്നതാണ്, അന്ന് ഉമ്മാന്റെ ആ രംഗം അതേപോലെ അബൂ ഹനീഫ എതിർത്ത രംഗം ഓർത്തതാണ് എന്ന് അബൂ യൂസഫ് പറഞ്ഞതാണ് റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ വെച്ചാൽ അറിവിന്റെ ആ ഒരു പിന്നെ മഹത്വമാണ് അത്, ഈ ദുനിയാവിലും അതേപോലെ തന്നെ ആഖിറത്തിലും അത് നമുക്ക് ഉണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, നമ്മൾ ഈ ഇൽമിനെ മുആഹദ ചെയ്യണം. ഏറ്റവും നല്ല ഇൽമാണ് അള്ളാഹുവിന്റെ കിതാബാകുന്ന ഇൽമ്, മനസ്സിലായല്ലേ. അള്ളാഹു കേട്ടതെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കേട്ട് ഇങ്ങനെ പോണ ഒരു അവസ്ഥ ഉണ്ടായത് നമുക്കൊരു ഇതിനോടൊരു ബന്ധം ഉണ്ടാണെന്നുള്ളതാണ് ഞാൻ ഉണർത്തുന്നത്. ജസാകുമുല്ലാഹു ഖൈറൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.